السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به، ومن يكفر به فأولئك هم الخاسرون. ريم الله نل ورايا السلفي آدرش سورتكلي സഹോദരി സഹോദരന്മാരെ, റബ്ബിൻ്റെ ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെടാൻ സമയവും സന്ദർഭവുമൊക്കെ അനുകൂലമാണ്. ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്ന് തഖ്‌വ കൊണ്ട് ഗൗരവത്തോടെ ആമുഖത്തിൽ തന്നെ നമ്മെ എല്ലാവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഇഫ്താറോടുകൂടി പിരിയുന്ന ദീനിൻ്റെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ദുറൂസുകളിലാണ് നമ്മളുള്ളത്. ഈ ക്ലാസ്സിലൂടെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ നിത്യജീവിതവുമായി നാം ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് മിസ്റിലെ ഈജിപ്തിലെ സലഫി പണ്ഡിതന്മാരിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഹക്കമി, അദ്ദേഹത്തിന്റെ അത്തർഗീബു ഫി തിലാവത്തിൽ ഖുർആൻ എന്ന കിതാബിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു റിസാലയാണ്, ഒരു പ്രബന്ധമാണ്. അതിൽ നിന്നും നമുക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഏറെ ശ്രദ്ധേയമാണ്. അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും ഖൈറായവൻ ആരാണ് എന്നൊരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഫാല ഉംറുഹു വഹസന അമലുഹു, അള്ളാഹു ദീർഘായുസ് കൊടുക്കുകയും കുറെ കാലം ജീവിക്കാൻ അവസരം കൊടുക്കുകയും നല്ല കാര്യങ്ങൾ നല്ല അമലുകൾ ചെയ്യുകയും ചെയ്തവനാണ്. അയ്യുന്നാസി ഷർറ്, ജനങ്ങളിൽ മോശപ്പെട്ടവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഖാല മൻ ഫാല ഉംറുഹു വസാഅ അമലുഹു, അള്ളാഹു കുറെ കാലം ജീവിക്കാൻ അവസരം കൊടുക്കുകയും തന്റെ അമലുകളെ മോശമാക്കുകയും ചെയ്തവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ ആയുസ്സിൽ അമലുകൾ നന്നാക്കണം, അത് നമുക്ക് തരുന്ന, അതിന്റെ മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന മഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. മറ്റൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ ലിമൻ ഫാല ഉംറുഹു വഹസന അമലു, തന്റെ ആയുസ് കുറെ കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നീട്ടിക്കൊടുക്കുകയും ആ കാലഘട്ടത്തിലൊക്കെ അമലുകൾ നന്നാക്കുകയും ചെയ്ത ആളുകൾ അവൻക്ക് മംഗളം. തൂബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശീർവാദങ്ങൾ പറയുകയാണ്. തൂബ എന്നതിനെ രണ്ട് വിശദീകരണങ്ങളാണ് വന്നത്. ഒന്ന് ആശംസ, മംഗളം എന്ന അർത്ഥത്തിൽ. മറ്റൊന്ന് ഷജറത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു മരമാണത്. മസീറത്തു ഖംസുമിഅത്തി ആം യഖ്റുജു തിയാബു അഹ്ലിൽ ജന്ന മിൻ അക്മാമിഹ, 500 വർഷത്തെ ആ കാലഘട്ടത്തിലെ യാത്ര എത്ര നീട്ടമാണോ അത്രയും വിശാലമാണ് അതിന്റെ തണൽ. സ്വർഗീയ മരമാണ്. യഖ്റുജു തിയാബു അഹ്ലിൽ ജന്ന മിൻ അക്മാമിഹ, അതിന്റെ തൂമ്പിൽ നിന്നാണ് സ്വർഗത്തിലെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ആ നിലക്കും അല്ലാഹു തന്ന ആയുസ് ഉപയോഗപ്പെടുത്തുകയും നല്ല അമലുകൾ ചെയ്യുകയും ചെയ്യുക എന്നത് വളരെ പ്രസക്തമാണ്. റമദാനിൽ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ ആഗതമാകുമ്പോൾ പറയാറുള്ള ഒരു ഹദീസ്, മിമ്പറിൽ വെച്ച് സാധാരണ സ്വഹാബികളോട് ഗൗരവത്തോടെ അറിയിക്കാറുള്ള ഒരു ഹദീസാണ്, അത്താക്കും ഷഹ്റുൻ റമദാൻ, ഷഹ്റു റമദാൻ, ഷഹ്റുൻ മുബാറക്കുൻ. ഇതാ റമദാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, വരികയാണ്. അനുഗ്രഹമുള്ള മാസം, ബറക്കത്തുള്ള മാസം. ആ ബറക്കത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. ഉൻസിലത്ത് സുഹ്ഫ് ഇബ്രാഹിം ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള സുഹ്ഫ്, അത് റമളാനിന്റെ ഒന്നാം രാവിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തിട്ടുള്ളത്. വഉൻസിലത്തി തൗറാത്ത് ലിസിത്തിൻ ഖലീന മിൻ റമളാൻ, തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥം അത് അവതരിക്കുന്ന കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഹിദായത്തിനെ കാണിക്കാൻ വന്നിട്ടുള്ള ഗ്രന്ഥമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്തിട്ടുള്ളത് റമദാൻ 6-നാണ്. വഉൻസിലൽ ഇൻജീലു ലിസലാത അശറത ഖലത് മിൻ റമദാൻ, ഇൻജീൽ എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് പരിശുദ്ധ റമദാനിലെ 13-നാണ്. وأنزل القرآن لأربعة وعشرين خلت من رمضان ലോകർക്കെല്ലാവർക്കും അനുഗ്രഹീത ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് 25-ന്റെ രാവിലാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ മാത്രമല്ല റമദാനിൽ അവതരിച്ചത്, ലോകത്ത് ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഹിദായത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടതായി വന്നിട്ടുണ്ടോ ആ സന്ദർഭത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സുഹഫുകളും വേദങ്ങളും പരിശുദ്ധ ഖുർആൻ അടക്കം എല്ലാം അവതരിപ്പിച്ചത് പരിശുദ്ധ റമദാനിലാണ്. അപ്പൊ റമദാനിന്റെ ഏറ്റവും വലിയ ബറക്കത്ത് ഹിദായത്തിന്റെ ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു എന്നതാണ്. പണ്ഡിതന്മാർ പറയുന്നു, അതിനെ ഉപയോഗപ്പെടുത്തി അതനുസരിച്ച് ഹിദായത്ത് നേടിയെടുത്ത് അതനുസരിച്ച് അമൽ ചെയ്യുക എന്നതാണ് തന്റെ അമലുകൾ നന്നാക്കുക. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ മംഗളം, തൂബ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലു, അതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ബറക്കത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് പരിശുദ്ധ ഖുർആൻ നിത്യജീവിതത്തിൽ എങ്ങനെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ അത്തർഗീബു ഫി തിലാവത്തിൽ ഖുർആൻ എന്ന റിസാലയിൽ ഈജിപ്തിലെ സലഫി പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായ ആ പണ്ഡിതൻ വിശദീകരിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യത്ലൂനഹു ഹഖ്ഖ തിലാവതി, അല്ലാഹു സുബ്ഹാനഹു വതആല വേദം കൊടുക്കുകയും പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, ഹഖ്ഖ തിലാവത്ത്, അതിന്റെ ശരിയായ രീതിയിലുള്ള പാരായണം, അത് ശരിക്കും നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഉലായിക യുഅ്മിനൂന ബിഹി, അവർ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഓതുന്നതിനെ ഈമാൻ കൊള്ളുന്നുണ്ട്, ഓതുന്ന വചനങ്ങളെ ഓതുന്ന ഗ്രന്ഥത്തെ അതിൻ്റെതായ രീതിയിലാണ് പാരായണം ചെയ്യുന്നത്, അവരാണ് വിജയിച്ച ആളുകൾ. വമൻ യക്ഫുർ ബിഹി, കേവല പാരായണത്തിൽ ഒതുക്കി അതിന്റെ ആശയം അറിഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാതെ നിഷേധിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, ഫഉലായിക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടകാരെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ സൂറത്തുൽ ബക്കറയിലെ 121-ാമത്തെ വചനം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അതിന്റെ തഫ്സീറുകൾ. ഖാല ഉമർ, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, ഹുമുൽ ലദീന ഇദാ മറു, അല്ലാഹു പറഞ്ഞിട്ടുള്ള ഈ ഹഖ്ഖ തിലാവത്ത്, ഒരു മുസ്ലിമിന്റെ നിത്യജീവിതത്തിലും പരിശുദ്ധ ഖുർആന്റെ പാരായണം വേണം. ആ പാരായണത്തിൽ അതിന്റെ ശരിയായ പാരായണം വേണം. ശരിയായ പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹുമുല്ലദീന ഇദാ മറു ബിആയതി റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിന്റെ അഥവാ സ്വർഗ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാഹു പൂതിപ്പെടുത്തുന്ന വചനങ്ങളുടെ അരികിലൂടെ അവർ നടന്നുപോയാൽ, അഥവാ അവരതിനെ ഓതുമ്പോൾ, അതിനെ ഓതി കേൾക്കുമ്പോൾ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ആ അനുഗ്രഹം, ആ അനുഭൂതി, സ്വർഗം ഞങ്ങൾക്ക് തരണം എന്ന് അവർ അള്ളാഹുവോട് ആത്മാർത്ഥമായി കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വഇദാ മറു ബിആയതി അദാബിൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയുടെ വചനങ്ങൾ, നരകത്തെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന ഗൗരവമേറിയ വചനങ്ങളുടെ അരികിലൂടെ അവർ കടന്നു പോകുമ്പോൾ, ഇസ്തിആദു മിൻഹ, ആ വചനങ്ങളെ കുറിച്ച് ശരിക്കും ഹൃദയത്തെ സ്വാധീനിക്കുകയും പേടിക്കുകയും റബ്ബിന്റെ അദാബിനെ ഭയപ്പെടുകയും ആ അദാബിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യും. അതാണ് അവരുടെ പ്രത്യേകത, ഹഖ് തിലാവത്തിന്റെ ആളുകൾ അതാണ് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് അദ്ദേഹം വിശദീകരിച്ചത് തഫ്സീറുകളിൽ കാണാം. ഖാല അബൂ മൂസ അൽഅശ്അരി, മഹാനായ അബൂ മൂസ അൽഅശ്അരി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ മനസ്സിലാക്കിയത്, من يتبع القران يهبط به على رياض الجنه, ആരാണോ പരിശുദ്ധ ഖുർആനിനെ പിൻപറ്റുന്നത് ആ പിൻപറ്റപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗത്തിൽ താമസം ഉറപ്പാണ്, അയാൾക്ക് സ്വർഗത്തിൽ ഇറങ്ങി താമസിക്കാം. അതാണ് ശരിയായ പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖാല ഇബ്നു മസ്ഊദ്, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു
ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി അദ്ദേഹം മനസ്സിലാക്കിയത് പഠിപ്പിച്ചു തരുന്നു. വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇന്ന ഹഖ്ഖ തിലാവതിഹി, തീർച്ചയായും അള്ളാഹുവിന്റെ ഗ്രന്ഥം ശരിയായ രീതിയിലുള്ള പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു പറഞ്ഞ ഹഖ്ഖ തിലാവത്ത്, അയ്യുഹില്ല ഹലാലഹു വയുഹർരിമ ഹറാമഹു. ആ ഓതുന്ന വചനങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഹലാലുകളെ ഹലാലായി കാണുകയും ആ ഓതുന്ന വചനങ്ങളെക്കുറിച്ച് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഹറാമുകളെ ഹറാമുകളായി പരിഗണിക്കുകയും ചെയ്യുക, ഹലാലുകൾ സ്വീകരിക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. വയഖ്റഉഹു കമാ അൻസലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണോ അതിനെ ഇറക്കിയിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ അതിനെ പാരായണം ചെയ്യുക. വലാ യുഹർരിഫുൽ കലിമ അൻ മവാദിഇഹി വലാ യതഅവ്വലു മിൻഹു ഷൈഅൻ അലാ ഗൈരി തഅ്‌വീലി. അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച വചനങ്ങൾ അള്ളാഹു ഓരോ സന്ദർഭങ്ങളിൽ ഓരോ സംഗതികൾ ഉദ്ദേശിച്ചുകൊണ്ട് അതിന്റെ ഹുക്കുമുകൾ ഇറക്കിക്കൊണ്ട് അവതരിപ്പിച്ചതാണ്. അതുകൊണ്ട് അതിന്റെ പൂർണ്ണമായ രീതിയിൽ തന്നെ അതിനെ മനസ്സിലാക്കുക, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കാതെ തോന്നിയതുപോലാക്കാതെ വാക്കുകളെ തോന്നിയ രീതിയിലേക്ക് കൊണ്ടുപോവാതെ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അതിനെ ആദരിക്കുക, ബഹുമാനിക്കുക. അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതിനപ്പുറമുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കാതിരിക്കുക, ശരിയായ വ്യാഖ്യാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുക. ഇതാണ് ഹഖ്ഖ തിലാവത്ത്. ഖാല ബഅദുൽ ഉലമാ, ചില പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു, യത്ലൂനഹു ഹഖ്ഖ തിലാവതി യത്തബിഊനഹു ഹഖ്ഖ ഇത്തിബാഇഹി. ശരിയായ പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഖുർആനിനെ ശരിക്കും ഇത്തിബാ ചെയ്യുക, പിൻപറ്റുക, ഖുർആൻ പറഞ്ഞതുപോലെ അംഗീകരിച്ച് ജീവിക്കുക. ഇതാണ് ഈ ആയത്തിന്റെ ആശയമെന്ന് മുൻഗാമികളായ സലഫ് പണ്ഡിതന്മാർ, സുഹാബികളും പൂർവികരും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പൊ ഇതാണ് ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം ആദ്യമായി കൊടുക്കുന്ന ഖുർആൻ പാരായണത്തെ പ്രേരിപ്പിക്കുന്ന, ആഗ്രഹിപ്പിക്കുന്ന സംഗതിയായി അദ്ദേഹം എടുത്തു പറയുന്നത്. ജീവിതത്തിൽ ഇത് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അദ്ദേഹം കൊടുക്കുന്ന ഒന്നാമത്തെ പോയിന്റ് ഫളു തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആന്റെ പാരായണത്തിന്റെ ശ്രേഷ്ഠത. അതേപോലെ തന്നെ അഹമ്മിയത്തു തദബ്ബുരിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ പ്രാധാന്യം. അതേപോലെ തന്നെ ആദാബു തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്നതിന്റെ അദബ്. അതേപോലെ തന്നെ വുജൂബുൽ അമൽ ബിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഓതുന്ന വ്യക്തി ആ ഓതിയ വചനങ്ങളെ ശരിക്കും ഉൾക്കൊണ്ട് അമൽ ചെയ്യൽ അയാൾക്ക് നിർബന്ധമാണ് എന്നതിന്റെ വിഷയം. മാ വറദ ഫീ ഫളാഇൽ ബഅദു സുവരിൽ ഖുർആൻ. വഅലൈക്കും അസ്സലാം. പിന്നീട് അദ്ദേഹം കൊടുക്കുന്ന പോയിന്റ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചില ആയത്തുകളെ ചില സൂറത്തുകളെ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. ആ ഫളലുകൾ പ്രമാണങ്ങളിൽ വന്ന ശ്രേഷ്ഠമാക്കിയിട്ടുള്ള ആയത്തുകളും വചനങ്ങളും. ഈ അഞ്ച് പോയിന്റുകളാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട്, പരിശുദ്ധ ഖുർആനിനെ ബന്ധപ്പെടുത്തേണ്ടതുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത് പറഞ്ഞ ഫളു തിലാവത്തുൽ ഖുർആൻ, സാധാരണ നമ്മൾ കേട്ട ഒരുപാട് കേട്ട ഹദീസുകൾ അദ്ദേഹം അതിൽ എടുത്തു പറയുകയാണ്. ഒന്ന്, പരിശുദ്ധ ഖുർആന്റെ വചനം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും നട്ടം പറ്റാത്ത കച്ചവടമാണെന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. രണ്ട്, നമസ്കാരം അതിൻ്റെതായ രീതിയിൽ തന്നെ നിലനിർത്തി പോരലാണ്. മൂന്ന്, അള്ളാഹു തന്ന അവന്റെ പതിലിൽ നിന്ന്, അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കലാണ്. ആ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യർജൂന തിജാറത്തൻ ലം തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത, ആശിക്കുന്നതൊക്കെ കിട്ടുന്ന നഷ്ടം വരാത്ത കച്ചവടമാണെന്ന് പറഞ്ഞതിൽ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ ഖുർആൻ. അതന്നെയാണ് അതിന്റെ ശ്രേഷ്ഠത. രണ്ട്, ഷഫീ അലി അസ്ഹാബിഹി എന്ന് ഹദീസിൽ വന്നു. ആ ഹദീസ് അദ്ദേഹം എടുത്തുകൊടുത്തു. അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ആരെങ്കിലും പാരായണം ചെയ്താൽ ആ ഓത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ആ പാരായണം നാളെ പരലോകത്ത് ഖുർആൻ അള്ളാഹുവിന്റെ ഈ പാരായണക്കാർക്ക് വേണ്ടി ശുപാർശ പറയും. അപ്പൊ അത് അതിന്റെ ശ്രേഷ്ഠതയാണ്. അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ വന്നു, ഇഖ്റ വർത്തഖി വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫി ദുനിയാ. സ്വർഗത്തിൽ വെച്ച് ഖുർആൻ പാരായണത്തിന്റെ ആളുകളോട് അള്ളാഹു പറയും, നീ ദുനിയാവിൽ ഓതിയതുപോലെ ഓതുക, എന്നിട്ട് ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി കയറി പോവുക. ഫഇന്ന മൻസിലത്തുക ഇൻദ ആഖിരി ആയത്തിൻ തഖ്റഉഹാ, നീ ഓതുന്ന വചനത്തിന്റെ എവിടെയാണോ ഓതി അവസാനിപ്പിക്കുന്നത് അതിന്റെ തൊട്ടടുത്താണ് നിന്റെ സ്വർഗത്തിലെ സീറ്റ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ പാരായണക്കാരെ അഭിമുഖീകരിച്ച് സംസാരിക്കും. അപ്പൊ അയാൾക്ക് സ്വർഗത്തിൽ സ്ഥാനം അതാണ്. അതേപോലെ തന്നെ ഒരു അക്ഷരത്തിന് ഒരു ഹർഫിന് 10 പ്രതിഫലം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. മറ്റു ഗ്രന്ഥങ്ങൾക്കൊന്നും ഈ പ്രത്യേകതയില്ല. അപ്പൊ ഖുർആനിന്റെ പാരായണത്തിന്റെ ശ്രേഷ്ഠത ഇത് തന്നെയാണ്. അതാണ് ഈ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കിതാബിൽ ഒന്നാമതായി എടുത്തുകൊടുത്തിട്ടുള്ള ശ്രേഷ്ഠത എന്ന പോയിന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. രണ്ട്, അഹമ്മദിയത്തു തദബ്ബുരിൽ ഖുർആൻ ഇൻദ തിലാവ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, ആ പാരായണത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ പ്രത്യേകത, അതിന്റെ പ്രാധാന്യം. ഓതുന്ന വ്യക്തിക്ക് ഖുശൂ വേണം, നല്ല ഭയഭക്തിയോടുകൂടി ആയിരിക്കണം അത് ഓതേണ്ടത്. ഇന്നത്തെ ജീവിതത്തിൽ നമ്മെ പാലിക്കേണ്ടതാണിത്, നാം പാലിക്കേണ്ടതാണ്, നമ്മളെ ബാധിക്കുന്നതാണ്. നമ്മൾ ഓതുന്നത് ഖുശൂഓടുകൂടിയാണോ ചിന്തിക്കണം. അതേപോലെ തന്നെ തഫക്കുർ, പരിശുദ്ധ ഖുർആൻ ഓതുന്ന വ്യക്തി നല്ല ആലോചന ഖുർആനിന്റെ വചനങ്ങളെ കുറിച്ച് ഉണ്ടാവണം. അതേപോലെ തന്നെ അവന്റെ ഹൃദയത്തിൽ ആ അർത്ഥങ്ങൾ തട്ടണം. അങ്ങനെയാണ് തദബ്ബുറുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ചിന്ത എന്ന് പണ്ഡിതന്മാർ എടുത്തു പറയുന്നു. അദ്ദേഹം എടുത്തു പറയുന്ന അതിന് പറയുന്ന തെളിവ് സൂറത്തു സ്വാദിലെ 29-ാമത്തെ വചനമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, ഈ ഗ്രന്ഥത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഒരു ഗ്രന്ഥമാണിത്, വേദഗ്രന്ഥം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുഹമ്മദ് നബിയെ, താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ ഗ്രന്ഥം, മുബാറകുൻ, ബറക്കത്തുള്ളതാണ്, അനുഗ്രഹമുള്ളതാണ്. ലിയദബ്ബറു ആയാതിഹി, ഞാൻ ബറക്കത്ത് എപ്പോഴാ കിട്ടുക, എന്തിനാണ് ഈ ഗ്രന്ഥത്തിന്റെ അവതരണം? ലിയദബ്ബറു ആയാതിഹി, അതിലെ വചനങ്ങളെ കുറിച്ച് ശരിക്കും ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതിനിറക്കി തന്നിട്ടുള്ളത്. വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് ഉറ്റാലോചിക്കാനും വേണ്ടിയാണ് ഈ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. അൽബാബ്, ഖുർആനിൽ പറഞ്ഞ ഈ വചനത്തിൽ പറഞ്ഞ അൽ അൽബാബ്, ജംഉ ലുബ്, ലുബ് എന്നതിന്റെ ബഹുവചനമാണ്. വല്ലുബ്ബു ഹുവൽ അഖിൽ, ലുബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോളയാണ്, ബുദ്ധിയാണ്, അഖിലാണ്. അപ്പൊ അതുണ്ടോ, അല്ല അത് തന്നിട്ടുണ്ടോ? ആ വ്യക്തി അത് ഓതുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തയുണ്ടാകും, കാര്യങ്ങളെ ഗ്രഹിക്കും. അതിനാണ് ഇത് ഈ ബറക്കത്തുള്ള ഗ്രന്ഥത്തെ നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് സ്വാദിലൂടെ പറഞ്ഞതാണ് ശൈഖ് തെളിവായി എടുത്തു കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ പാരായണം ആ നിലക്കുള്ളതായിരിക്കണം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് മുഹമ്മദിലെ 24-ാമത്തെ വചനത്തിലൂടെ ചോദിച്ചല്ലോ, അഫലായ തദബ്ബറൂനൽ ഖുർആൻ അമാലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അല്ല അവർ ഈ ഗ്രന്ഥത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, ഹൃദയം തുറന്ന് ആലോചിക്കുന്നില്ലേ? അമാലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവരുടെ ഹൃദയത്തിൽ ലോക്കിട്ടതാണോ, പൂട്ടിട്ടിട്ടുണ്ടോ അന്ന് ചോദിക്കുകയാണ്. ഈ രണ്ട് വചനങ്ങളാണ് ഖുർആൻ ഓതുന്ന വ്യക്തി വചനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശൈഖ് എടുത്തു കൊടുക്കുന്നത്. ധാരാളം ഹദീസുകൾ വേറെയും നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പാരായണം സ്വാധീനിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഓതുന്നത് കേട്ടപ്പോൾ ആ പാരായണം കേട്ടതിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തെ സ്വാധീനിച്ചത് സ്വഹീഹായ ഹദീസുകളിൽ വന്നു. പിന്നീട് അതാണ് ശൈഖ് എടുത്തു കൊടുക്കുന്നത്. ഹദീസു അബ്ദുല്ലാഹി ബിനു ഷുഹൈർ, മഹാനായ അബ്ദുല്ലാഹി ബിനു ഷുഹൈർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഖാൽ ദഖൽതു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ പ്രവേശിച്ചു. വഹുവ യഖ്റഉൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. വലി സദ്രിഹി അസീസുൻ കഅസീസിൽ മിർജൽ മിനൽ ബുക്കാ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓത്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഏങ്ങിക്കരച്ചിലുണ്ട്. അദ്ദേഹത്തിന്റെ സദറിൽ നിന്ന് ആ ഏങ്ങൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. കരച്ചില് കാരണമാണ്, സങ്കടം കാരണമാണ് അദ്ദേഹത്തിന് ഈ ഏങ്ങൽ വരുന്നത്. ആ ഏങ്ങലിന്റെ സൗണ്ട് തിളക്കുന്ന ചിഞ്ചട്ടിയിൽ നിന്ന് വരുന്ന ആ നേരിയ സൗണ്ടാണ്. തിളക്കുന്ന ചിഞ്ചട്ടിയിൽ നിന്ന് വരുന്ന അതേ ഏങ്ങലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഉള്ളത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ശുഹൈർ റളിയല്ലാഹു അൻഹു കേട്ടത് കണ്ടത് അനുഭവം അദ്ദേഹം ഹദീസുകളിലൂടെ വ്യക്തമാക്കി തരുന്നു. അതേപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനാണ്, ഒരുപാട് കേട്ടൊരു സുഹാബിയാണ്. ഈ സുഹാബിയുടെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുർആൻ ഓതിത്തരാൻ ആവശ്യപ്പെട്ടു, ഒന്ന് ഓതെന്ന് പറഞ്ഞു. ആ സുഹാബി ചോദിച്ചു, ഞാനോ നിങ്ങൾക്കോ, നിങ്ങൾക്കല്ലേ ഇത് അവതരിപ്പിച്ചത്, അവതരിച്ച് കിട്ടിയത്, പിന്നെ ഞാൻ എന്തിനു നിങ്ങൾക്ക് ഓതിത്തരണം? സാധാരണ നമ്മൾ കേട്ട സംഭവമാണ്. പിന്നീട് അതാണ് അദ്ദേഹം എടുത്തു കൊടുക്കുന്ന തെളിവ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഓതുന്നത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റൊരാളിൽ നിന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ വ്യക്തി പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞു സൂറത്തുൽ ബഖറ, എത്ര ആയത്തുകളുണ്ട്, അത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് കേൾക്കുകയാണ്. ഈ വ്യക്തി ഓതിക്കൊടുക്കുകയാണ്. അത് കഴിഞ്ഞു ആലു ഇംറാനിലേക്ക് കടന്നു, അതും മുഴുവൻ ഓതി. എത്ര നേരം ഇരുന്ന് കേട്ടിട്ടുണ്ടാകും, എത്ര നേരം ആ സുഹാബി ഓതിയിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് സൂറത്തുൽ നിസായിലേക്ക് കടന്നു. ആ സൂറത്തുൽ നിസായിലെ പകുതിയുടെ പകുതി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വചനം, ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക അലാ ഹാഉലാഇ ഷഹീദ. സൂറത്തുൽ നിസായിൽ ഒരു വചനമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുന്ന വചനമാണ്. മുഹമ്മദ് നബിയെ ഓരോ ഉമ്മത്തിനും അവരുടെ സാക്ഷികളായി ഓരോ നബിമാരെ കൊണ്ടുവരും. ഈ ഉമ്മത്തിന് സാക്ഷിയായി നിങ്ങളെ കൊണ്ടുവരുന്ന ദിവസം, അതുവരെ നബി ഇങ്ങനെ ഇരുന്ന് കേൾക്കണം പാരായണത്തെ. അവിടെ എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക്കൽ ആൻ, നിർത്ത്, മതി. ഈ സുഹാബി പുറത്തേക്ക് ശ്രദ്ധിക്കാതെ പാരായണത്തിൽ മുഴുകിയിരിക്കുകയാണ്. ആ സുഹാബി അവിടെ നിർത്തിയിട്ട് പിന്നെ കണ്ണു തുറന്ന് പുറത്തു നോക്കി, ഫൽതഫ്തു ഇലൈഹി, അപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിഞ്ഞു. ഫഇദ ഐനാഹു തദ്രിബാൻ മിനദ്ദുമൂഇ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കണ്ണുകളും കരഞ്ഞ് കലങ്ങി ഒലിക്കുന്നുണ്ട്. നബി ടെൻഷനായി വിതുമ്പി കരയുന്നുണ്ട്, കണ്ണിനീർ ഒലിക്കുന്നുമുണ്ട്. അതാണ് ഞാൻ കണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമ്പോൾ ഹൃദയത്തെ സ്വാധീനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോഴാണത് ബറക്കത്ത് കിട്ടുക ഈ ഖുർആനിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരാളെ ഓതുന്നത് കേട്ടപ്പോഴും ഹൃദയത്തെ സ്വാധീനിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചുകൊണ്ട് കരഞ്ഞു. ഇതാണ് അതിന് തെളിവായി ശേഖരിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. ഓതുക, കരയുക, ആയത്തുകളെ കുറിച്ച് പഠിക്കണം, എന്നാലേ നമുക്ക് കരയാൻ കഴിയൂ. ആശയം എന്താന്ന് ഉൾക്കൊള്ളണം. അതാണ് ഹഖ് തിലാവത്ത്. അവർക്കാണ് വിജയം, അവർക്കേ അതിൽ ഈമാൻ കൊള്ളാൻ കഴിയൂ. അല്ലെങ്കിൽ നിഷേധങ്ങൾ വരും, നഷ്ടകാരികളിൽ പെട്ടുപോകും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. മറ്റൊരാൾ ഓതുന്നത് കേൾക്കുക, കേൾക്കുമ്പോഴും ഹൃദയത്തെ സ്വാധീനിക്കുക. ഇതൊരു സത്യവിശ്വാസിയുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന സംഗതിയാണ്. ശൈഖ് പിന്നീട് എടുത്തു കൊടുക്കുന്നത് ആദാബു തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആന്റെ പാരായണത്തിന്റെ അദബുകൾ. ശരിക്കും ശരിയായ പാരായണക്കാരാവണമെങ്കിൽ, അതിലൂടെ ബർക്കത്ത് കിട്ടണമെങ്കിൽ, അതിലൂടെ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കണമെങ്കിൽ, ഒരു സത്യവിശ്വാസി അതിന്റെ അദബുകൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. എങ്ങനെയെങ്കിലും പോരാ. അതിൽ ഒന്നാമത്തെ അദബായി അദ്ദേഹം എടുത്തു കൊടുക്കുന്നത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ആ പാരായണം ചെയ്യുന്ന വ്യക്തി ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കണം. വുദു വേണം, പരിശുദ്ധി വേണം. വഖദ് ദഹബ ജുംഹൂറുൽ ഉലമാ ഇലാ വുജൂബിൽ വുദു ഖബ്ല മസ്സുൽ മുസ്ഹഫ്. ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, മുസ്ഹഫ് സ്പർശിക്കുന്നതിന് മുമ്പ് വുദു നിർബന്ധമാണ് എന്ന വാദക്കാരാണ് അവർ. അതിനവർക്കുള്ള തെളിവ് ലിഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനമാണ്, വലാ യമസ്സുൽ ഖുർആൻ ഇല്ലാ ത്വാഹിർ.
പരിശുദ്ധ ഖുർആനിനെ സ്പർശിക്കുകയില്ല തോഹിറായവനല്ലാതെ, ശുദ്ധിയുള്ളവനല്ലാതെ. അപ്പൊ ഈ ഹദീസ് വെച്ചിട്ടാണ് വുളു വേണം നിർബന്ധമാണ് എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടാൻ കാരണം. എന്നാൽ ചില പണ്ഡിതന്മാർ നിർബന്ധമില്ല സുന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞവരുമുണ്ട്. അത് രണ്ടിനെയും ജമ്മു ചെയ്തുകൊണ്ട് പണ്ഡിതന്മാരെടുത്തു പറയുന്നു, അൽ അഫ്ളൽ, ഇതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം, അയ്യത്തവല്ലാ ഖബ്ല അൽഖിറാഅ, പരിശുദ്ധ ഖുർആനിന് മുമ്പ് വുളു വേണം എന്നത് തന്നെയാണ്. അപ്പൊ നമ്മുടെ പാരായണത്തിന് മുമ്പ് ആ മുസ്ഹഫ് നമ്മൾ സ്പർശിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് മുമ്പ് എല്ലാ സന്ദർഭത്തിലും നമുക്ക് വുളു ഉണ്ടോ? ബറക്കത്ത് ശരിക്ക് കിട്ടാൻ, ഹിദായത്ത് ശരിക്ക് കിട്ടാൻ, അത് ഹൃദയത്തെ സ്വാധീനിക്കാൻ, ഹക്ക തിലാവത്താവാൻ, ജീവിതത്തിന്റെ നമ്മുടെ ദീർഘായുസ് നല്ല അമലുകളാവാൻ ഈ ഗ്രന്ഥമാണല്ലോ. അപ്പൊ അതിനെ നമ്മൾ മാനിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന ഇദ്ദേഹത്തിന്റെ കിതാബ് നമ്മളെ, ഈ റിസാല നമ്മളെ പഠിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഒരു ആലോചന നടത്തേണ്ടതുണ്ട്. ഇമാം മാലിക് തന്റെ മുഖത്തയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്വഹീഹായ ഹദീസാണിത്. ഏതായിരുന്നാലും ഇതാണ് ഒന്നാമത്തെ കാര്യമായി അദ്ദേഹം ഖുർആൻ പാരായണത്തിന്റെ അദബിൽ എടുത്തുകൊടുക്കുന്നത്. രണ്ട്, അസ്സിവാഖു ഖബ്ല അൽഖിറാഅ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പായി മിസ്വാക്ക് ചെയ്യുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ദിക്റിന്റെ ഏത് സന്ദർഭത്തിലും അവിടെ നിന്ന് മിസ്വാക്ക് ചെയ്യും. സഹീഹായ ഹദീസിൽ നമുക്കത് കാണാം. അവിടെ നിന്ന് പലപ്പോഴും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. അള്ളാഹു നിർബന്ധമാക്കുമെന്നുള്ള നിലക്കാണ്, അല്ലെങ്കിൽ ഞാനത് അഞ്ചു നേരവും നിങ്ങൾക്ക് കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ മിസ്വാക് മത്ഹറത്തുൽ ഫമി വ മർദാത്തുൽ റബ്ബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ദന്തശുദ്ധീകരണം. അത് വായിക്ക് തൊഹാരത്താണ്, ശുദ്ധിയാണ്, രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തൃപ്തിയുള്ള കാര്യവുമാണ്, റബ്ബിനെ തൃപ്തിപ്പെടുത്തലാണ്. സഹീഹായ ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും. ആ അടിസ്ഥാനത്തിൽ റബ്ബിനെ തൃപ്തിപ്പെടുത്താനാണ് ഖുർആൻ പാരായണവും നമ്മുടെ ജീവിതവും ഒക്കെ. അപ്പൊ അള്ളാഹുവിന്റെ ഈ കലാമിനെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വുളു വേണം. അതിനെ പണ്ഡിതന്മാർ എടുത്തുകൊടുക്കുന്ന തെളിവ് മറ്റൊരു ഹദീസാണ്, ഇദാ ഖറഅ അഹദകും അൽ ഖുർആൻ, നിങ്ങളിൽ ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ ഓതുന്നുവെങ്കിൽ, ഓതുകയാണെങ്കിൽ, ജാഅ മലക്കുൻ, ഒരു മലക്ക് അവിടെ വരും. സഹീഹായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ ഇരുന്നു കൊണ്ട് കൂട്ടമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെ ചർച്ച ചെയ്യുക, പഠിക്കുകയാണെങ്കിൽ ഒരു കൂട്ടം സക്കീനത്തിന്റെ മലക്കുകൾ അവിടെ ഇറങ്ങും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർ നമുക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. റബ്ബിന്റെ അടുക്കൽ പോയി അവർ പറയും, അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ മുഖറബുകളായ മലക്കുകളോട് സന്തോഷം പറയും, എന്റെ ഇന്ന അടിമകൾ ഇന്ന സ്ഥലത്ത് എന്റെ ഗ്രന്ഥത്തെ കുറിച്ച് ചിന്തിക്കുന്നു, പഠിക്കുന്നു. അള്ളാഹുവിന് സന്തോഷമാണത്. എന്നാൽ ഒരാൾ ഒറ്റയ്ക്കിരുന്ന് ഖുർആൻ ഓതുമ്പോഴും അയാളിലേക്ക് ഒരു മലക്കിറങ്ങും. ആരൊക്കെ ലോകത്ത് എവിടൊക്കെ ഓതുന്നുവോ അവിടെക്കൊക്കെ മലക്കിറങ്ങും. അതിനായി അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു തരം മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇദാ ഖറഅ അഹദകും അൽ ഖുർആൻ ജാഅ മലക്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ ഓതുകയാണെങ്കിൽ അവിടെ മലക്കിറങ്ങും. ഫവളഅ ഫാഹു അലാ ഫമിഹി, ആ മലക്ക് തന്റെ വായ് ഈ പാരായണം ചെയ്യുന്ന വ്യക്തിയുടെ വായിനരികിൽ വന്നു വെക്കും. അപ്പൊ അവന്റെ വായിന് എന്ത് വരരുത്? ദുർഗന്ധം വരാൻ പാടില്ല. അപ്പൊ ദന്തശുദ്ധീകരണം വേണം. ഖുർആൻ ഓതുമ്പോൾ ഒരു മലക്ക് വരും. ഏയ്, ഞാൻ എത്ര ഓതി, എന്റെ അടുത്ത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ കാണൂല, നമ്മുടെ പ്രകൃതി അതാണ്. പക്ഷെ അങ്ങനെ വരുന്നുണ്ട്, നമ്മുടെ വായിനോട് ഒപ്പിച്ചവർ നിൽക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് അതിന്റെ രണ്ടാമത്തെ അദബ്. അതേപോലെ തന്നെ മൂന്നാമത്തെ അദബ്, അയ്യഖ്റഅൽ ഖുർആൻ ഫി മകാനിൻ നദീഫിൻ ത്വാഹിരിൻ, പരിശുദ്ധ ഖുർആൻ ഓതുന്ന വ്യക്തിക്ക് മാത്രം ശുദ്ധി പോരാ, ആ ഓതുന്ന വ്യക്തി ഏത് സ്ഥലത്ത് വെച്ചാണ് ഓതുന്നത് അത് ശുദ്ധിയുള്ള സ്ഥലമാവണം, വൃത്തിയുള്ള ശുദ്ധിയുള്ള സ്ഥലമാവണം. ഫി മകാനിൻ നദീഫിൻ ത്വാഹിരിൻ, സ്ത്രീകളൊന്നും പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല. വീട്ടിലെ കുട്ടി അങ്ങനെ നിന്ന് മൂത്രയിച്ചിട്ടുണ്ടാവും റൂമില്, അതേ റൂമിൽ തന്നെയാണ് നിസ്കാരം കഴിഞ്ഞ അങ്ങനെ ഓതുന്നത്. കുട്ടിയെ ഒരാളെ വന്ന് പിടിപ്പിക്കുകയാണ്, പിടിച്ചാൽ കുറച്ചു നേരം പിടിച്ചെന്ന അങ്ങനെ ഓത്. നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ ഉമ്മമാരുടെ അവസ്ഥയാണ്. ആ ഓതുന്ന സ്ഥലത്ത് അശുദ്ധി പാടില്ല. അപ്പൊ നമ്മുടെ റൂമുകള്, നമ്മൾ ഓതുന്ന സ്ഥലം, പള്ളിയൊക്കെ ശുദ്ധിയുള്ളതാണ്, സ്ഥലങ്ങൾ ശുദ്ധി വേണം, വൃത്തി വേണം, അതും അതിന്റെ അദബാണ്. അപ്പൊ ഉമ്മ വേഗം മുസ്തഹഫ് മടക്കി വെക്കുക, കുട്ടിയെ ശുദ്ധീകരിക്കുക, റൂം ശുദ്ധിയാ, പിന്നെ മതി. അപ്പൊ ആ സ്ഥലം വൃത്തിയുള്ളതാവണം, അതതിന്റെ അദബാണ്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്, അവരുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയം എന്നുള്ളതാണ് കണത് പറഞ്ഞത്. അതേപോലെ തന്നെ നാലാമത്തെ അദബായി പണ്ഡിതന്മാർ പറയുന്നു, ഇസ്തിഖ്ബാലുൽ ഖിബ്ല അസ്ന തിലാവ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക, അത് നന്നാക്കി പാരായണം ചെയ്യുക. അപ്പൊ ആൾക്ക് ശുദ്ധി വേണം, മിസ്വാക്ക് ചെയ്ത അവസ്ഥയിലായിരിക്കണം. വലൈക്കും അസ്സലാം. അതേപോലെ തന്നെ ഓതുന്ന വ്യക്തി ഓതുന്ന സ്ഥലം വൃത്തിയുള്ളതും ശുദ്ധിയുള്ളതുമാവണം. ആ വ്യക്തി ഖുർആൻ ഓതുമ്പോൾ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ പോരാ, അതിന്റെ അദബാണ് ഖിബ്ലയിലേക്ക് തിരിയുക എന്നത്. ഓതുന്ന വ്യക്തി ഇതൊക്കെ ഉണ്ട്, ക്ലിയറായ ഓത്തല്ല, നല്ല ഓത്ത് ഓതുകയും വേണം, അതാണ് അതിന്റെ അദബായി. അഞ്ച് നാലാമത്തെ അദബായി പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് ഖിബ്ലയിലേക്ക് തിരിയണം, നല്ല ഓത്തായിരിക്കണം. അതിന് തെളിവായി ഷെയ്ഖ് എടുത്തു കൊടുക്കുന്നത് ഫി മുഅ്ജമി ത്വബറാനി ബി സനദിൻ ഹസനിൻ, ഇമാം ത്വബറാനിയുടെ മുഅ്ജമിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്, ഹസൻ എന്ന പദവിയിലേക്ക് എത്തുന്ന സനദുള്ള ഹദീസ്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, ഇന്ന ലികുല്ലി മജ്ലിസുൻ സയ്യിദൻ, എല്ലാ ഓരോ മജ്ലിസിനും നേതാവുണ്ട്. വസയ്യിദുൽ മജാലിസി മസ്തഖ്ബല ബിഹിൽ ഖിബ്ല, മജ്ലിസിന്റെ നേതാവ് ഏത് മജ്ലിസാണോ ഖിബ്ലയിലേക്ക് അഭിമുഖമായിരിക്കുന്നത് ആ മജ്ലിസാണ് മജ്ലിസുകളുടെ നേതാവ്. ഇതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എടുത്തു കൊടുത്തിട്ടുള്ള തെളിവ്. അഞ്ചാമത്തെ അദബ്, അയ്യസ്തഈദ ബില്ലാഹ് മിനശ്ശൈത്വാനിർ റജീം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഈ ഗ്രന്ഥം നമ്മൾ പാരായണം ചെയ്യുന്നതിന് മുമ്പായി ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹുവോട് രക്ഷ തേടണം. കാരണം ഈ മഹത്തായ ഗ്രന്ഥം, അതിമഹത്തായ ഗ്രന്ഥം ഓതുന്ന വ്യക്തിയെ അലസനാക്കുക എന്നതും മടിയുണ്ടാക്കുക എന്നതും ഉറക്കുക എന്നതും ഷെയ്ത്താൻ ഏറ്റെടുത്തതാണ്, അവന്റെ ഷെറാണത്. അപ്പൊ അവൻ ഇടപെടും എന്നതിൽ യാതൊരു തർക്കവുമില്ല, അതുകൊണ്ട് അവന്റെ ഷെറിൽ നിന്ന് രക്ഷ തേടണം. അതുകൊണ്ടാണല്ലോ സാധാരണ പലർക്കും ഉറക്കരാത്ത ആൾക്കാർ, നന്ന് കുറച്ചൊരു ഓതി നോക്കട്ടെ, ഉറക്കരാന് ചിലർ ചെയ്യാറുണ്ട്. അപ്പൊ ഉറക്ക് വരും ഈ അദബൊന്നും പാലിക്കാതെ ഓതിയാല്. അപ്പൊ ഉണർച്ചയിൽ നല്ല സന്ദർഭങ്ങളിലാണ് അത് ഓതേണ്ടത്. ഓതുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ പാലിക്കുകയും വേണം. അതിന് തെളിവ് ഫഇദാ ഖറഅത്തൽ ഖുർആൻ ഫസ്തഈദ് ബില്ലാഹ് മിനശ്ശൈത്വാനിർ റജീം, സൂറത്തുൻ നഹ്ലിലെ 98-ാമത്തെ വചനം. നീ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഓതുകയാണെങ്കിൽ, ഖുർആൻ ഓതുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും രക്ഷ തേടിക്കൊള്ളണം എന്ന് ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആറാമത്തെ അതിന്റെ അദബാണ് അൽ മുഹാഫള അലൽ ബസ്മല ഇൻദ തിലാവ മിൻ അവ്വലി സൂറ, പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ഓരോ സൂറത്തിന്റെ ആദ്യത്തിലും സൂറത്തുകൾ തുടങ്ങുമ്പോ ബിസ്മിയും കൂടി സംരക്ഷിച്ചു പോരുക. ഖുർആൻ ഓതുമ്പോ എവിടെന്ന് നമ്മൾ ഓതുകയാണെങ്കിലും അഴുതു വേണം, എന്നാൽ സൂറയുടെ തുടക്കത്തിൽ ഒരു സൂറത്ത് ആരംഭിക്കുമ്പോഴാണ് ബിസ്മി വേണ്ടത്. അങ്ങനെയാണ് പ്രമാണയുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരാള് ഒരു ഉസ്താദിന്റെ കീഴിൽ നമ്മൾ ഖുർആൻ പഠിക്കാൻ, ഉസ്താദ് അഴുതും ബിസ്മി ഓതിയിട്ട് ഒരു സൂറ തുടങ്ങുന്നു, ഉസ്താദ് എന്റെ തുടക്കം കുറിച്ചു ഒരു വിദ്യാർത്ഥിയോട് ഓതാൻ പറയുന്നു, ആ സൂറയുടെ തുടക്കമാണെങ്കിൽ വിദ്യാർത്ഥി എന്ത് ചെയ്യണം? അഴുതും ബിസ്മിയും ഓതണം. അങ്ങനെ ആ തുടക്കം ഓതി, അഞ്ചായത്ത് ഓതി, ബാക്കി അഞ്ചായത്ത് ഒരാളോട് ഓതാൻ പറഞ്ഞു തൊട്ടടുത്ത ആളോട്, ആഴത്തെ ഏത് മാത്രം മതി, അഴുത് മാത്രം മതി, ബിസ്മി വേണ്ട സൂറയുടെ തുടക്കത്തിലല്ല. അപ്പോ സൂറ തുടങ്ങുമ്പോൾ ബിസ്മിയും കൂടി സംരക്ഷിച്ചു പോരണം. ആ രീതിയിലാണ് പണ്ഡിതന്മാർ അതിന്റെ അദബായി പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ തെളിവുകൾ, സൂറത്ത് ബറാഅ ഒഴികെ ബാക്കിയുള്ളതൊക്കെ, ബറാഅ സൂറത്തിന് ബിസ്മി ഇല്ല, അതുകൊണ്ടാണ് അവിടെ ബിസ്മി വേണ്ടെന്ന് പറയുന്നത്. സൂറത്ത് തൗബ, ബാക്കിയുള്ള എല്ലാ അധ്യായങ്ങളും ബിസ്മി ഓതിക്കൊണ്ട് അധ്യായം തുടങ്ങണം. അഞ്ച്, അത്വതീബു ഇന്ദ ഖിറാഅത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിലൊക്കെ തീബ് സുഗന്ധം ഉണ്ടാവുക. സാധാരണ നമ്മുടെ നാട്ടില് സബീന കിതാബ് മൗലിദ് കിതാബൊക്കെ ഓതുമ്പോൾ ഉണ്ടാവലുണ്ട്, കുന്തിരിക്കം കത്തിക്കും, സുഗന്ധം ഉഷാറാക്കും. ഖുർആൻ ഓതുമ്പോളോ മുഷിഞ്ഞ വസ്ത്രം, മുഷിഞ്ഞ അവസ്ഥയിലും ആ ഖുർആൻ ഒരു ആദരവുമില്ല. പണ്ഡിതന്മാർ പറയുന്നു അതിന്റെ ഹിദായത്ത് ശരിക്കും കിട്ടണം, അതിനെ ആദരിക്കണം, നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതാണിത്. അദ്ദേഹം പറയുന്നത് അത്തീബു ഇൻ ദ ഖിറാഅത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആന്റെ പാരായണ സന്ദർഭത്തിൽ തീബ് വേണം, സുഗന്ധം ഉണ്ടാവണം, നല്ലതാണ്, അദബാണ്, നിർബന്ധമുള്ള കാര്യമല്ല, അദബാണ്. അതേപോലെ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം വലബസ് അഹ്സനുൽ സിയാബ് വഅയ്യജ്ലിസ ബിസകീനത്തിൻ വവഖാരിൻ, നല്ല വസ്ത്രം ധരിക്കുക, ഇരുത്തം ശാന്തിയോടുകൂടിയും വഖാറോട് ഗാംഭീര്യത്തോടുകൂടി ഇരിക്കുക, ഖുർആൻ ഓതുകയാണ് എന്ന ബോധത്തോടുകൂടി ഇരിക്കുക, എങ്ങനെയെങ്കിലല്ല. അപ്പൊ നല്ല സുഗന്ധം ഉണ്ടാവുക, നല്ല വസ്ത്രം ധരിക്കുക, ഉള്ളതിൽ നല്ല വസ്ത്രം, ഖുർആൻ ഓതുമ്പോ ഏതെങ്കിലും മുഷിഞ്ഞതല്ല എന്നർത്ഥം. അതേപോലെ തന്നെ നല്ല സകീനത്തോടുകൂടിയും വഖാറോടുകൂടിയും ഇരിക്കുക, ഒരു ശാന്തി വേണം, അതേപോലെ തന്നെ ഒരു ഗാംഭീര്യം ഉണ്ടാവണം, ഇതൊക്കെയാണ് അതിനോടുള്ള അദബായി പണ്ഡിതന്മാർ പറയുന്നത്. ഈ നിലക്കൊക്കെയാണ് നമ്മൾ ഓതല് നമ്മൾ ആലോചിക്കുക. അതേപോലെ തന്നെ അദാബു അസ്നാ ഇത്തിലാവ, പരിശുദ്ധ ഖുർആൻ നന്നാക്കി ഓതുക എന്ന അദബ് പാലിക്കുക, മൂന്നാമത്തെ പോയിന്റായി അദ്ദേഹം എടുത്തു കൊടുക്കുന്നത് അതാണ്. അയ്യഖ്റാ ബിസൗത്തിൻ ഹസനിൻ ജമീലിൻ, നല്ല ഭംഗിയോടുകൂടി, നന്നായി, നല്ല ശബ്ദത്തോടുകൂടി ഓതുക എന്നത് അതിന്റെ അദബിൽപ്പെട്ടതാണ്. കാരണം അദ്ദേഹം എടുത്തു കൊടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ നല്ല സ്വരത്തിൽ നല്ല ഈണത്തിൽ ഓതാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. അതേപോലെ തന്നെ അതിന്റെ തജ്വീദോടുകൂടി, തർത്തീലോടുകൂടി ഓതുക. പണ്ഡിതന്മാർ തെളിവ് കൊടുക്കുന്നു, വറത്തിലിൽ ഖുർആന തർത്തീല, അല്ലാഹു തന്നെ പറഞ്ഞതാണ്, അതിന്റെ തർത്തീലോടുകൂടി, അതിന്റെ തജ്വീദോടുകൂടി, അതിന്റെ ഗൗരവത്തോടുകൂടി അതിനെ പാരായണം ചെയ്യണമെന്നത്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, അയ്യക്ര ആയത്തൻ ആയത്തൻ, ഓരോ ആയത്തുകളായി ആയത്തുകളായി അതിനെ ഓതുക. അതേപോലെ തന്നെ ഇദാ ഖറഅ തദബ്ബുറൻ, ഓതുന്നതിനെ ചിന്തിക്കുക. ഇതാണ് അസ്ന ഇത്തിലാവയുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഖുർആനെ നന്നാക്കി ഓതുക എന്നതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഓതുന്നതിനെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അതിനാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് എന്ന് ആമുഖത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി അതേപോലെ നിർബന്ധമായ മറ്റൊരു സംഗതിയാണ് വജൂബുൽ അമലി ബിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഓതുന്ന വ്യക്തി അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ ആ വചനമനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുക. അതിന് ഇദ്ദേഹം എടുത്തു കൊടുക്കുന്ന തെളിവ് സൂറത്തുർ റാദിലെ 11-ാമത്തെ വചന, ഇന്നല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു സമുദായത്തിന്റെയും അവസ്ഥയിൽ മാറ്റം വരുത്തുകയില്ല, ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവർ സ്വയം ഒരു മാറ്റത്തിന് വിധേയമാവാതെ തീരുമാനമെടുക്കാതെ. വഇദാ അറാദ അല്ലാഹു ബിഖൗമിൻ സൂഅൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സമുദായത്തിന് ഒരു ഖൗമിന് ഒരു തിന്മ വല്ല തിന്മയും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഫലാ മറദ്ദ ലഹു, അതിനെ റദ്ദ് ചെയ്യാൻ, അതിനെ തടുക്കാൻ ഒരാൾക്കും സാധ്യവുമല്ല, അതെടുത്തു മാറ്റാൻ ഒരാളുമില്ല അള്ളാഹു അല്ലാതെ. വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ, അങ്ങനെ അള്ളാഹു ഒരു ഒരു അദാബ് ഒരു തിന്മ അവരിലേക്ക് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേറൊരു സഹായിയും രക്ഷകനും ഇല്ല അള്ളാഹു അല്ലാതെ. ഈ വചനം, ഒരു സമുദായം സ്വയം മാറ്റത്തിന് വിധേയമാവാതെ അള്ളാഹു മാറ്റുകയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഓതുന്ന വ്യക്തി സ്വയം ഞാൻ മാറണം, ഈ ഓത്ത് എന്റെ ഹൃദയം മാറാനാണ്, ഞാൻ നന്നാവാനാണ് എന്ന ചിന്ത അയാൾക്ക് വേണം, എങ്കിലാണ് അള്ളാഹു അവൻ അനുഗ്രഹിക്കുന്നത്, എങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യൽ അവനക്ക് നിർബന്ധമായി വരും, അവൻ അതനുസരിച്ച് പാലിക്കുകയും ചെയ്യും. ഉളു ചെയ്യുമ്പോൾ സ്ത്രീകൾ ചോദ്യത്തിന് ഉത്തരം ലാസ്റ്റ് പറയല്ല ഇൻഷാല്ലാഹ്. യത്ലൂനഹു ഹഖ്ഖ തിലാവത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണെന്ന് ആമുഖത്തിൽ നമ്മൾ പറഞ്ഞു. ഷെയ്ഖ് ഈ തെളിവ്, ഈ ആയത്തും ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യൽ അയാൾക്ക് നിർബന്ധമാണ് എന്നതിനെ വീണ്ടും എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽ ധാരാളം മുൻഗാമികളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആയത്തിനെ കുറിച്ച് ചിന്തിക്കുകയും അമൽ ചെയ്യുകയും ചെയ്തതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ ഇൻഷാല്ലാഹ് നമുക്ക് പറയാം. പിന്നീട് അദ്ദേഹം എടുത്തു കൊടുക്കുന്നത് മാ വറദ ഫീ ഫളായിലി ബഅദു സൂറിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൽ തന്നെ ചില ശ്രേഷ്ഠമാക്കിയിട്ടുള്ള അധ്യായങ്ങളും സൂറകളുമുണ്ട്, വചനങ്ങളുമുണ്ട്, അത് വാരിതായ നിലയ്ക്ക് വന്നിട്ടുണ്ട്. അതിനെ ശരിക്കും അറിഞ്ഞുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുക, പരിശുദ്ധ ഖുർആനിന്റെ ശ്രേഷ്ഠമായ അധ്യായങ്ങളിൽപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ. സഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഫാത്തിഹ എല്ലാറ്റിനും മതി, അൽ കാഫി മതിയായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അൽ കാഫിയയാണത്. അതേപോലെ തന്നെ ആ അധ്യായത്തിന് സൂറത്തുൽ ഫാത്തിഹക്ക് മറ്റൊരു പേരാണ് സൂറത്തുർ റുഖ്യ, മന്ത്രം. ഒരാൾക്ക് പൈശാചികമായ പ്രയാസങ്ങളോ വസ്വാസുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ റുഖ്യ ചെയ്യാം. ഈ ഫാത്തിഹ മാത്രം മതി. സുഹാബത്തിന്റെ ജീവിതത്തിൽ ഭ്രാന്ത് പോലുള്ള രോഗം, 3 ദിവസം ആവർത്തിച്ച് സൂറത്തുൽ ഫാത്തിഹ മാത്രം ഞങ്ങൾ ഓതി, അയാൾക്ക് സുഖമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ സംഭവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതനുസരിച്ച് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. മറ്റു റിപ്പോർട്ടിൽ 1 ആഴ്ച മുഴുവൻ രോഗസന്ദർശനം നടത്തുമ്പോഴൊക്കെ ഇത് ഓതിക്കൊടുക്കും. അപ്പൊ സൂറത്തുർ റുഖ്യ എന്നതിന് പേര് വന്നിട്ടുണ്ട്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ വളരെ മഹത്വമുള്ളതാണ്. അത് കടന്നിറങ്ങുമ്പോൾ നമ്മളോട് ഊതി ഊതി തടവി കിടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിത്യജീവിതത്തിൽ ആ ഫാത്തിഹ നമ്മളുമായി ബന്ധപ്പെട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കാൻ ഓരോ നമസ്കാരത്തിലും ഓരോ റക്അത്തിലും ഫാത്തിഹ നമുക്ക് വേണം. ഇൻഷാ അല്ലാ നമ്മളത് കൂടുതലായി പഠിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ പ്രാധാന്യമായി വന്നിട്ടുള്ള ശ്രേഷ്ഠമാക്കപ്പെട്ടിട്ടുള്ള ഒരു വചനമാണ് സൂറത്തുൽ ഫാത്തിഹ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമായി വന്നിട്ടുള്ള, പരിശുദ്ധ ഖുർആനിൽ തന്നെ ശ്രേഷ്ഠമാക്കിയിട്ടുള്ള ചില അധ്യായങ്ങളും വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ പെട്ടതാണ് സൂറത്തു തബാറക, സൂറത്തുൽ മുൽക്ക്. നമ്മൾ നിത്യജീവിതത്തിൽ ഖുർആൻ ഓതുമ്പോ സമയം കുറവാണ്, എല്ലാവരും തിരക്കാണ്, എന്നാൽ ഈ പറയുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ എടുക്കുക. സൂറത്തുൽ മുൽക്ക് നമ്മൾ കേട്ടതാണ്, പഠിച്ചതാണ്, ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. ഇന്ന സൂറത്ത് മിനൽ ഖുർആൻ ثلاثون آية شفعت لرجل حتى غفر له وهي سورة تبارك الذي بيده الملك. ഒരാൾ മരണപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ മരണപ്പെട്ട വ്യക്തി കുറെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ആ പാപങ്ങൾ അയാൾക്ക് പുറത്തു കൊടുക്കോളം ഈ 30 വചനങ്ങൾ ഇങ്ങനെ വാദിച്ചു റബ്ബിനോട്, റബ്ബേ ഇയാൾ എന്നെ ഓതിയിട്ടുണ്ട്, ഇയാൾ എന്നെ ഓതിയിട്ടുണ്ട്, പുറത്തു കൊടുക്കണം, ഇയാൾക്ക് പുറത്തു കൊടുക്കണം, പുറത്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖുർആനിൽ ഒരു വചനമുണ്ട്, 30 വചനങ്ങളാണത്, ഒരായത്ത് ഒരു സൂറയുണ്ട്, 30 വചനങ്ങളാ. ആ സൂറ ഒരാൾ ഓതി അയാൾ മരണപ്പെട്ടു, അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറ് ആ അധ്യായം, ആ 30 വചനങ്ങൾ ഇങ്ങനെ റബ്ബിനോട് ശുപാർശ പറഞ്ഞു. ഷഫഅത്തു ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു, അയാൾക്ക് പുറത്തു കൊടുക്കോളം. വഹിയ സൂറത്തു തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, അത് സൂറത്തുൽ മുൽക്കാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും സൂറത്തുൽ മുൽക്ക് ഓതാത്തത് ഉണ്ടാവരുത്, നമ്മളത് പാലിക്കുക. കാരണം ശ്രേഷ്ഠമാക്കപ്പെട്ടതാണത്, അതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ ഇപ്പൊ മയ്യത്ത് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സൂറത്തു തബാറക്ക് ഓതുന്നവരെ കാണാം, മയ്യത്ത് രക്ഷപ്പെടാൻ വേണ്ടി. മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിക്കാട്ട് കൊണ്ടുപോകുമ്പോൾ പള്ളിയിലേക്ക് കൊടുന്ന് വെച്ച് എല്ലാവരും ഓതു ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ സൂറത്തു മുൽക്ക് ഓതുന്നത് കാണാം. ഒരു സ്ഥലം തുടങ്ങി വെക്കും, ബാക്കിയുള്ളവർ ഇങ്ങനെ ഓതും, അതിലൊന്നും ദലീലുകളില്ല. ഈ മയ്യത്താവണതിന് മുമ്പ് ഹയാത്തിൽ അയാൾ ഓതിയാൽ അയാൾക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട്, അതേപോലെ തന്നെ അയാൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ശ്രേഷ്ഠമാക്കപ്പെട്ട വചനങ്ങളിൽ അധ്യായങ്ങളിൽ പെട്ടതാണ് യുഅ്താ ബിൽ ഖുർആൻ യൗമൽ ഖിയാമ വ അഹ്ലിഹി. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഓതിയ അതിന്റെ അഹ്ലുകാർക്ക് വേണ്ടി കൊണ്ടുവരും ഖുർആനിനെ, പാരായണത്തെ. അല്ലദീന കാനൂ യഅമലൂന ബി, ഖുർആന്റെ അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ കേവല ഓത്തല്ല, ആ ഓത്തിനോടനുസരിച്ച് അതനുസരിച്ച് അമൽ ചെയ്ത ആളുകൾ അവർക്ക് വേണ്ടി കൊണ്ടുവരും. തഖ്ദുമുഹു സൂറത്തുൽ ബഖറ വ ആലു ഇംറാൻ, അതിന് മുമ്പിൽ വന്ന് വാദിക്കുന്നത്, നമ്മൾ ഓതിയ പാരായണത്തിൽ ആദ്യം മുമ്പിൽ വന്ന് വാദിക്കുന്നത് രണ്ടെണ്ണമുണ്ട്, അത് സൂറത്തുൽ ബക്കറയും സൂറത്ത് ആലു ഇംറാനുമാണ്. അപ്പോ സൂറത്തുൽ ബക്കറയും സൂറത്ത് ആലു ഇംറാനെയും അങ്ങനെ നമ്മൾ ഓതണം. അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി, നമുക്ക് വേണ്ടി വാദിക്കുന്ന തർക്കിക്കുന്നവരിൽ ആദ്യം മുമ്പിൽ വന്ന് നിൽക്കുന്നത്, മുൻപന്തിയിലുള്ളത് ഈ രണ്ടധ്യായങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് പണ്ഡിതന്മാർ അതിനെ തെളിവായി എടുത്തുകൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇഖ്റഉ അസ്സഹറവൈൻ അൽ ബഖറ വസൂറത്തു ആലി ഇംറാൻ, നിങ്ങൾ രണ്ട് സഹറാവൈനികൾ ഓതണം, അത് സൂറത്തുൽ ബക്കറയും സൂറത്തു ആലി ഇംറാനുമാണ്. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമ, അത് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു കൊണ്ടുവരും, നമ്മുടെ മുമ്പിലേക്ക് എത്തും. കഅന്നഹുമാ ഗമാമതാനി ഔ കഅന്നഹുമാ രണ്ട് മേഘം പോലെ, രണ്ട് കുളിർ നൽകുന്ന തണലുകളെ പോലെ, രണ്ട് വ്യത്യസ്തമായ പക്ഷിക്കൂട്ടങ്ങളെ പോലെ, ഇതൊക്കെ നമുക്ക് പരലോകത്ത് മഹ്ഷറിലെ കൊടുംചൂടിൽ ആശ്വാസമേകുന്ന തണലുകളാണ്. അങ്ങനെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഈ രണ്ട് അധ്യായങ്ങളെ കുറിച്ച്. എന്നിട്ടോ ഈ രണ്ട് അധ്യായങ്ങളെ ഓതിയവർക്ക് വേണ്ടി മുമ്പിൽ വന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഇങ്ങനെ തർക്കിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും. ഇയാളെ ശിക്ഷിക്കണ്ടെന്ന ഞാൻ ഞങ്ങളെ ഓതിയിട്ടുണ്ട്, എങ്ങനെ ഇയാളെ ശിക്ഷിക്കും, ഞങ്ങൾ ഓതിയല്ലോ. ഇങ്ങനെ വന്ന് പ്രതിരോധിക്കും തർക്കിക്കും. അപ്പോ ആ രണ്ട് അധ്യായങ്ങളെ ആ നിലക്ക് നമ്മൾ കാണുക. സൂറത്തുൽ ബക്കറയെ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റാഉ സൂറത്തുൽ ബക്കറ, നിങ്ങൾ സൂറത്തുൽ ബക്കറ ഓതുവിൻ. ഫഇൻ അഖദഹ ബറക, അത് ആരെടുത്തുവോ അത് ബറക്കത്താണ്. ഖുർആൻ ബറക്കത്താണ്, ഖുർആനിലെ സൂറത്തുൽ ബക്കറ ബറക്കത്താണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതർകുഹ ഹസ്ര, ബക്കറ ഓതാതെ ഒഴിവാക്കിയവൻ, അതിനെ ഉപേക്ഷിച്ചവൻ നഷ്ടത്തിലാണ്, അവനക്ക് നഷ്ടമാണ്. ولا تستطيعها البطلة اي السحرة ഈ സൂറത്തുൽ ബക്കറ മാരണക്കാർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല, അതിനെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് എല്ലാ സിഹറും ബാത്തിലാകും എന്നർത്ഥം. അതാണ് സൂറത്തുൽ ബക്കറയുടെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പൊ സൂറത്തുൽ ബക്കറ ആ നിലക്ക് നമ്മൾ ഓതുക, ബറക്കത്താണ്, അതൊരുത്തിലും നഷ്ടമാണ്, എല്ലാ സിഹറുകളും ബാത്തിലാകും. ഈ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് സൂറത്തുൽ ബക്കറ മാത്രം. ഇനി പരിശുദ്ധ ഖുർആനിൽ നിന്ന് എവിടെ നിന്നും ഒരു പത്തായത്ത് കടന്നുറങ്ങുന്നതിന് മുമ്പ് രാത്രിയിൽ ഞാൻ ഈ ആയത്തും കൂടി ഓതട്ടെ, എങ്ങോട്ട് ഉറങ്ങാം, അങ്ങനെ ഉറക്കിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പത്തായത്ത് ഖുർആനിൽ നിന്ന് എവിടെ നിന്ന് ഓതിയാലും അത് എവിടെയെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ് ഹദീസിൽ വന്നത്. മൻ ഖറാ അശ്ര ആയത്തിൻ ഫീ ലൈലത്തിൻ കുതിബ ലഹു ഖിൻതാറു മിനൽ അജ്ർ, ഒരാളുടെ രാത്രിയിൽ ഒരാൾ ആരാണോ പത്ത് ആയത്തുകൾ ഓതുന്നത് അയാൾക്ക് ഒരു ഖിൻതാർ പ്രതിഫലമുണ്ട്, അല്ലാഹു രേഖപ്പെടുത്തും. വൽ ഖിൻതാറു, അപ്പോൾ ഖിൻതാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൈറു മിന ദുനിയ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ള സർവ്വതിനേക്കാളും ഖൈറാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? വെറും പത്തായത്ത് കിടന്നുറങ്ങണ മുമ്പായിട്ട് രാത്രിയിൽ അയാളുടെ നേരം പുലർന്നതിന് മുമ്പ് പത്തായത്തോതാ നമ്മൾ ദായിമാക്ക. ഫഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതാകും, യഖൂനു റബ്ബുക്ക്, യഖൂനു റബ്ബുക്ക് അസ്സ വജല്ല ഇഖ്റ വർതഖ് വർഖി ബികുല്ലി ആയത്തിൻ ദറജ, അയാളോട് ഇത് ഓതിയ, ഈ പത്തായത്തുകൾ പതിവായിട്ട് ഇങ്ങനെ ഓതിയിട്ടുള്ള വ്യക്തിയോട്, രാത്രിയിൽ ഓതിയ വ്യക്തിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇഖ്റ നീ ഓത്, വർഖ നീ ഇങ്ങനെ കയറിപ്പോ, ബികുല്ലി ആയത്തിൻ ദറജ, നിന്റെ ഓരോ ആയത്തുകളിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളുണ്ട്, കയറി 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 സ്വർഗത്തിലെ സ്ഥാനമാണത്, അങ്ങനെ നീ ഓതിപ്പോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറയും. ഹത്താ യൻതഹിയ ഇലാ ആഖിരി ആയത്തിൻ മഅ, അങ്ങനെ ഓതി 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 അയാളുടെ അവസാന ആയത്തെത്തി കഴിഞ്ഞാൽ, യഖൂലുല്ലാഹു അസ്സ വജൽ, അയാളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ലിൽ അബ്ദി ആടിമയോട്, ഇഖ്ബിൽ നാ പിടിച്ചോ, ഖബല യഖ്ബിൽ എന്ന് അങ്ങനെ വിടാതെ വീഴാതെ പിടിക്കണീനാണ്, അത് പിടിക്കാൻ വേണ്ടി പറയും. ഫയഖൂലുൽ അബ്ദു ബിയദി, ആ അടിമ ഇങ്ങനെ തന്റെ കൈക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും, യാ റബ്ബി അന്ത ആലം, എന്താ പിടിക്കേണ്ടി നിനക്ക് അറിയില്ലല്ലോ റബ്ബി, നിനക്കാണ് അറിയാ, നീയാണ് ഏറ്റവും അറിവുള്ളവൻ. യഖൂൽ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ബിആദിഹിൽ ഖുൽദ്, ഇത് ഖുൽദാണ്, ഇതിനെ പിടിച്ച ഖുൽദ്, അതിന്റെ വ്യാഖ്യാനം വന്നത് ജന്നാത്തുൽ ഖുൽദ്, ദാറുൽ ഖുൽദ്, സ്വർഗം, സ്ഥിര താമസത്തിന്റെ തോട്ടം, അത് അയാൾക്ക് ഈ പത്തായി തോന്നുന്നതിലൂടെ കിട്ടും. നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യം, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതാണ് അയാളോട് പറയുന്നത്, വബിആദിഹി നഈം, ഇടത് കയ്യിൽ നഈമും കൊടുക്കും. നഈം സുഖാനുഭൂതിയുടെ തോട്ടമാണ്, സ്വർഗമാണ്. ഇമാം തബറാനി തന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഹസൻ അദ്ദേഹത്തിന്റെ പരിശോധനയിൽ ഹസൻ എന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇത് ഏത് സൂറത്ത് നിന്നില്ല, ഖുർആനിൽ നിന്ന് പത്ത് ആയത്തുകൾ രാത്രിയിൽ പതിവായി ഓതുക, അയാളുടെ മരണത്തിന് ശേഷം അയാൾക്ക് നാളെ സ്വർഗത്തിൽ ഈ സ്ഥാനമാണ് ലഭിക്കുക, അത് സേട്ടമാക്കിയിട്ടുള്ള വചനങ്ങളാണ്. സൂറത്തുൽ കഹ്ഫ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ, സൂറത്തുൽ കഹ്ഫ് ആരെങ്കിലും ജുമാ ദിനത്തിൽ ഓതിയാൽ അലാ അലഹു മിനൽ നൂരി മാ ബൈനൽ ജുമഅതൈൻ, രണ്ട് ജുമാകൾക്കിടയിൽ അയാൾക്ക് പ്രകാശമാണ്. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് ദുനിയാവിൽ കിട്ടുന്ന കാര്യമാണത്. മറ്റൊരു ഹദീസിലുണ്ട് സൂറത്തുൽ കഹ്ഫിൽ നിന്ന് ആദ്യത്തെ പത്തോതിയാൽ ദജ്ജാലിന്റെ പിത്രയിൽ നിന്ന് അയാൾക്ക് രക്ഷ കിട്ടും. മറ്റൊരു റിപ്പോർട്ടിൽ സൂറത്തുൽ കഹ്ഫിൽ നിന്ന് അവസാന പത്ത് ആയത്തുകൾ ഒരാൾ മനഃപ്പാടമാക്കിയതനുസരിച്ച് ജീവിച്ചാൽ ഈ ദജ്ജാലിന്റെ പിത്രയിൽ നിന്ന് അയാൾക്ക് ആശ്വാസം ലഭിക്കും. ഇതൊക്കെ ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള വിജയങ്ങളാണ്. ദുനിയാവിലെ പ്രകാശങ്ങളും ദുനിയാവിലെ പദവികളുമാണ്. എന്നാൽ ആഖിറത്തിലെ പദവിയുമായി ബന്ധപ്പെട്ട് കഹ്ഫിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ മിൻ മഖാമിഹി ഇലാ മക്ക, മഹ്ശറിൽ അല്ലാഹ് നിർത്തിയ സ്ഥലത്ത് മുതൽ അയാൾക്ക് മക്ക വരെ അതിവിശാലമായ പ്രകാശം അല്ലാഹു അയാൾക്ക് നൽകും. ഏതാണ് മഹ്ശറിൽ അയാളെ നിർത്തിയ സമയം? കുരാകൂരിട്ടാണ്, പാലത്തിനരികിൽ. അവര് കുരാകൂരിട്ടിൽ പാലത്തിനരികിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറിലെ അവസ്ഥയാണ് അന്ന്. മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഈമാനും അമലും അനുസരിച്ച് അവരുടെ കർമ്മങ്ങൾ തിളങ്ങും. അതിൽ പ്രധാന കർമ്മമാണ് സൂറത്തുൽ കഹ്ഫ്. അവൻ നിൽക്കുന്ന സ്ഥലം മുതൽ മക്ക വരെ അതിവിശാലമായ പ്രകാശം അവൻക്ക് അല്ലാഹു നൽകും. അപ്പോ ശ്രേഷ്ഠമാണ് സൂറത്തുൽ കഹ്ഫ്. ആ നിലക്ക് അതിനെ ഓതുക. ഇമാം ഹാക്കിമും അതേപോലെ തന്നെ ഇമാം അഹ്മദും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണ്. സൂറത്തു ആയത്തുൽ കുർസി, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തമായ വചനം ആയത്തുൽ കുർസിയാണ്. മൻ ഖറഅ ആയത്തുൽ കുർസി അഖിബ കുല്ലി സ്വലാത്തിൻ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്ന, എല്ലാ നിർബന്ധ നമസ്കാര ശേഷവും ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ അയാളെ തടയുന്നില്ല സ്വർഗപ്രവേശനത്തിന്. ഇല്ല അൻ യമൂത്, മരണമല്ലാതെ. ഇപ്പൊ മരിച്ചിട്ടിയാ മതി അയാൾ എടുക്ക സ്വർഗത്തിലേക്ക്. അയാൾക്ക് സ്വർഗം തടസ്സമാകുന്നത് ഈ മരണം എന്ന ആ ഒരു അവസ്ഥ മാത്രമാണ്. എല്ലാ നിർബന്ധ നമസ്കാര ശേഷവും ആയത്തുൽ കുർസി. അപ്പൊ നമ്മൾ അത് ആ നിലക്ക് തന്നെ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ചെല്ലുക. നമ്മൾ ദായിമായി ചെല്ലുന്നവരാണ്, പക്ഷെ ഈ പുണ്യം നമ്മൾ മനസ്സിലാക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ തൗഹീദ് അതിലുണ്ട്, അള്ളാഹുവിന്റെ മഹത്വം അതിലുണ്ട്, അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ വർണ്ണന അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള വചനമായി അത് മാറിയത്. നിർബന്ധ നമസ്കാര ശേഷം പതിവാക്കുക എന്നത് മൂന്ന് വിഭാഗത്തിലല്ലാതെ കഴിയില്ല. നമ്മൾ എത്ര പതിവാക്കാൻ ശ്രമിച്ചാലും ഒരു നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ശുഗല് ഒരു ഇടങ്ങറിൽ നമ്മൾ വിടും. ഇത് ദായിമാക്കുക എന്നുള്ളത് വല്ലാത്തൊരു അള്ളാഹു തരുന്ന തൗഫീഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ലാ നബിയുൻ ഔ സിദ്ദീഖുൻ ഔ ആബിദുൻ, നബിമാർക്കല്ലാതെ സുദ്ദീഖുകൾക്കല്ലാതെ ആബിദീങ്ങൾക്കല്ലാതെ അത് സാധ്യമല്ല. നബിമാർ എന്നതിൽ നമ്മൾ പെടൂല. നമ്മൾ ആരും നബിയല്ല. അസ്സിദ്ദീഖ് എന്നത് നമ്മളാണോ അല്ലേ നമുക്കറിയില്ല. അസ്സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ശരിക്കും സത്യപ്പെടുത്തി ജീവിക്കുന്ന ആളുകൾ. അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന്റെ നേതാവ്. സത്യസന്ധന്മാരാവണം നമ്മൾ. വകൂനു മഅ സ്വാദിഖീൻ എന്നാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് നമുക്ക് വേണം, പക്ഷെ അതാണോ അല്ലേ നമുക്കറിയില്ല. ആബിദ് പിന്നീട് പറഞ്ഞത് ആബിദീങ്ങൾക്ക് നാം. ആബിദ് എന്ന് പറഞ്ഞാൽ റബ്ബിനെ ശരിക്ക് ഭയപ്പെട്ട് റബ്ബിന്റെ പ്രതിഫലത്തെ ശരിക്ക് കൊതിച്ച് ഇബാദത്ത് ചെയ്യുന്നവൻ. നമുക്ക് ആവാൻ കഴിയുമല്ലോ, അതായോ ആയില്ലേ എന്നുള്ളത് ഉറപ്പിക്കാൻ നമുക്ക് കഴിയുമല്ലോ. അപ്പൊ അവർക്ക് ഇത് കഴിയൂ. ഈ പറഞ്ഞതിൽ നമ്മൾ പെടണം. ആയത്തുൽ കുർസിയുടെ മഹത്വം, ഒമൻ ഖറഅഹ ഇദ അഖദ മർജഅഹു, ആരെങ്കിലും തന്റെ കിടപ്പ് സ്ഥാനത്തേക്ക് ചെല്ലുമ്പോൾ ഇത് ഓതിയാൽ, അമിന അലാ നഫ്സി വജാരിഹി വജാരിജാരി, അവൻക്ക് നിർഭയത്വമാണ്, അവന്റെ അയൽവാസിക്കും നിർഭയത്വമാണ്, അവന്റെ അയൽപാക്കന്റെ അയൽപക്കനും നിർഭയത്വമാണ്. എത്രയാണത് അതിന്റെ മഹത്വം. ഇത് രാത്രിയിൽ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എപ്പോ നമ്മൾ ഉറങ്ങുകയാണെങ്കിലും കിടപ്പ് സ്ഥാനത്തേക്ക് ചെന്നാൽ ആയത്തിൽ കുറിച്ച് യോധ, നമുക്ക് നിർഭയത്വമാണ്, നമ്മുടെ അയൽപക്കത്തിന് നിർഭയത്വമാണ്, നമ്മുടെ തൊട്ട അയൽപക്കത്തിന്റെ അയൽപക്കത്തിലും നിർഭയ. അത്ര മഹത്വം ഈ ആയത്തുൽ കുർസിയുണ്ട്. കൽബിൽ ഈമാൻ യഖീനാകും. ആ ഈമാനിന്റെ ദൃഢതയാണ് നമ്മുടെ സ്വർഗം. റബ്ബിനെ ശരിക്ക് തിരിച്ചറിയാൻ അവനിക്ക് കഴിയും. ഷെയ്ത്താന്റെ സർവ ഷർറുകളിൽ നിന്നും അവനിക്ക് സംരക്ഷണം ആയത്തുൽ കുർസിയിലൂടെ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്റിന്റെ കാര്യം ഏൽപ്പിച്ച ഒരു സന്ദർഭം അബൂഹുറൈറയുള്ളവന് വ്യക്തമാക്കുന്നുണ്ടല്ലോ അനുഭവം. ഞാൻ ഇതിന്റെ അവകാശിയാണ്, എനിക്കിത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം സാക്ഷാൽ ഷെയ്ത്താൻ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വായരം കേട്ടാ കൊടുക്കാൻ തോന്നും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മൂന്ന് സംഗതികളും പറഞ്ഞു. രണ്ടു ദിവസം ഇങ്ങനെ വന്നു നബിനോട് പറഞ്ഞു. നബി എങ്ങനെ പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷൈത്താൻ, അത് ഷൈത്താനാണ്, ഓഞ്ഞും വരും, ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം വന്നു, ദാക്ക ഷൈത്താൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഗതി പറഞ്ഞു, പറഞ്ഞു അതും ഷൈത്താൻ തന്നെയാണ്, നീ ശ്രദ്ധിച്ചു, ഒഞ്ഞും വരും അവനെ. മൂന്നാമത്തെ ദിവസം വന്നപ്പോ റിപ്പോർട്ട് പ്രകാരം അബൂ റളിയല്ലാഹു അൻഹു തന്റെ അടുത്തോടുകൂടി പറഞ്ഞു, എന്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഷൈത്താനാണ്, നീ എന്നെ പറ്റിക്കാൻ വന്നതാണ്, നീ വരും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെനിക്ക് തിരിച്ചറിഞ്ഞു എന്നർത്ഥം. അബൂ ഹുറൈറയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോ ഷൈത്താൻ പറഞ്ഞു ചിരിച്ചുകൊണ്ട്, ശരിയാണ്, ഞാൻ ഷൈത്താൻ തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സത്യമാ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പോവാനും ഇനി നിന്നിലേക്ക് വരാതിരിക്കാനും ആയത്തുൽ കുർസി നിങ്ങൾ ഓതിയാൽ മതി. അദ്ദേഹം ആയത്തുൽ കുർസി ഓതി ഇവന്റെ ഷെറി തീർന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, ഷൈത്താൻ വന്നു നബി എന്നും, ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, ആയത്തുൽ കുർസി ഓതാൻ, ഞാൻ ഓതി, അവൻ പോയി, ഇനി ഷെറി ഉണ്ടാവില്ല എന്നും പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ ആള് കദൂബാണ്, അവൻ നുണയനാണ്, പക്ഷെ അപ്പറഞ്ഞത് സത്യമാണ്. ഏത്? ആയത്തുൽ കുർസി ഓതിയാൽ ഈ സംരക്ഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞത് സത്യമാണ്. സഹീഹായ ഹദീസിൽ വന്നതാണ്. ഇമാം നബവി തന്റെ റിയാദു സ്വാലിഹീനിൽ ആ ഹദീസ് എടുത്തു കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതായിരുന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. അതിന് ആ നിലക്ക് തന്നെ നമ്മൾ ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് പരിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായമാണ്, നമുക്കൊക്കെ മനഃപ്പാഠമുള്ളതാണ്. അതിന്റെ മഹത്വം എത്രയാ? അത് ഇന്നഹാ ലതഅദിൽ സുലുസുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലെ മൂന്നിൽ ഒന്നായി ആ ഒരു ചെറിയ അധ്യായം തന്നെ മതി. സഹിഹായ ഹദീസിൽ വന്നതാണ് സുലുസുൽ ഖുർആനാണത് എന്ന്. അതേപോലെ തന്നെ അള്ളാന്റെ സൗന്ദര്യം അതിലുണ്ട് എന്ന്. അതിലാരിഷ്ടപ്പെട്ടാലും സ്വർഗത്തിലേക്ക് അവൻ എത്തും അതിന്റെ പാരായണത്തിലൂടെ. അതിന്റെ ഒരു സംഭവം സഹിഹായ ഹദീസിൽ വന്നു. ഖുബാ പള്ളിയിലെ ഒരു ഇമാം, ഖുബാ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു ഇമാം, ആ ഇമാം അദ്ദേഹത്തിന്റെ നമസ്കാരത്തിൽ ഇമാമ് നിൽക്കുന്ന സന്ദർഭത്തിൽ ഏത് വക്തിലും ഫാത്തിഹ കഴിഞ്ഞാൽ കുലുവല്ലാഹു ഓതിയിട്ട് വേറെ സൂറത്ത് ഓതും. ഒരു പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ വിഷയം. അങ്ങനെ അവിടെയുള്ള ഖുബായിൽ അഹ്ലുകാർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ മുറുമുറുപ്പൊക്കെ വന്നു. ആ ഇമാമിനെ വിളിച്ചിട്ട് അവര് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ അത് ഒഴിവാക്കിയിട്ട് വേറെ ഓതുക, അല്ലെങ്കിൽ നിങ്ങൾ തീരെ അത് ഓതാതി നിങ്ങൾ ഓതാതിരിക്കുക, വേറെ അധ്യായങ്ങൾ ഓതുക. രണ്ടാമതൊരു തീരുമാനം വേണം. ഇത് ഞങ്ങൾക്ക് വല്ലാത്ത ഇടങ്ങളുണ്ട്, എല്ലാ വക്തിയിലും നിങ്ങൾ തോതണ്, എല്ലാ റക്കായത്തിലും തോതണ്. എന്താ ഖുർആനിൽ വേറെ സുഹൃത്തൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ മൗമിനീങ്ങൾ പ്രയാസപ്പെട്ടു. ആ സുഹാബിയായ ഇമാം പറഞ്ഞു, ഖാൽ മാ അനബി താരിഖിഹ, സുഹാബികളായ മൗമിനുകളോട് പറയാണ്, ഞാൻ അതിനൊഴിവാക്കൂല. വഇല്ലാ തറക്തകും, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഒഴിവാക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഒഴിവാക്കിക്കോളാം, ഈ ജോലി ഞാൻ ഒഴിവാക്കള, ഇമാമ സ്ഥാനം ഞാൻ വിട്ടോളാം, ഞാൻ ഇമാമക്ക് ഇവിടെ പ്രശ്നമുണ്ട്, ഞാൻ ഇതോ അതിൽ ഒഴിവാക്കൂല. സുഹാബികൾക്കിടയിൽ ഉണ്ടായ ഒരു വിഷയമാണ്. അപ്പൊ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശനിയാഴ്ച ദിവസം കാത്തിരുന്നു. ഖുബായിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരി എല്ലാ ശനിയാഴ്ചകളിലും വരും. രണ്ട് കാരണമാണ്. ഒന്ന്, അവിടെ ചന്തയുള്ള ദിവസം ശനിയാഴ്ചയാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ ഒരു പുണ്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ശനിയാഴ്ചയിൽ അവിടെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് വുദൂ ചെയ്ത് വാഹനപ്പുറത്തോ അല്ലെങ്കിൽ നടന്നോ ഖുബായിലേക്ക് വരും മദീനയിൽ നിന്ന്. രണ്ട് രണ്ടര കിലോമീറ്റർ. അവിടെ വന്നാൽ രണ്ടര കാത്ത് നമസ്കാരം നിർവഹിക്കും ഖുബായിലെ പള്ളിയിൽ വെച്ച്. ഉസ്സിസ അല തഖ്വ, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന് ഖുർആൻ പറഞ്ഞ തഖ്വയുടെ മേലുണ്ടായ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പള്ളിയിൽ രണ്ടര കാത്ത് നമസ്കരിക്കും. ആ നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രതിഫലം പരിപൂർണമായും ഉംറ ചെയ്ത പ്രതിഫലമാണ് എന്നാണ്. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ അതിലുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വരാറുണ്ട്, രണ്ടര കാത്ത് നമസ്കരിക്കാറുണ്ട്. അപ്പൊ ഖുബായിലേക്ക് വരുമ്പോൾ അവര് പ്രതീക്ഷിച്ചിരുന്നു ശനിയാഴ്ച ആവട്ടെ നമുക്കിത് തീരുമാനിക്കാം. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശനിയാഴ്ച ദിവസം അവിടെ വന്നു. വക്കാനു, അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം കേട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നവിന ഇമാമിനാണ്ട് അയാൾ ഒഴിവായി തരാന്ന് പറഞ്ഞില്ലോ, അല്ലെങ്കിൽ അയാൾ മാറി തരാങ്ങൾ ഒഴിവായിക്കോളിന്നും പറഞ്ഞല്ലോ. നിങ്ങൾക്ക് മാറ്റിയ പോലെ വക്കാനു യക്റഹുന അയ്യുമ്മഉ വൈറ, ചരിത്രത്തിൽ കാണാം അവർ ഈ ഇമാമിനെ ഒഴിവാക്കാൻ വെറുത്തിട്ടുണ്ട്. നല്ല ഇമാമാണ്, ഈ ഇമാമിന് ഇഷ്ടമാണ്, എന്നാൽ ഇയാൾ ഇതാണ്ട് ഒഴിവാക്കിയാൽ മതി, ഒഴിവാക്കൂല്ല. എന്നാൽ ഇവർക്ക് ഈ ഇമാമിനെ ഒഴിവാക്കാനും വയ്യ, അയാള് ഒഴിവാക്കാൻ റെഡിയുമാണ്. വല്ലാത്തൊരു മസലയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചുകൊണ്ട് അതിൽ ഇടപെടുകയാണ്. ആ സഹാബിയോട് ചോദിച്ചു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്മിലുക അലാ റുജൂഇ ഹാദിഹി സൂറ, എന്തേ ഈ സൂറത്തിലേക്ക് ഇങ്ങനെ മടങ്ങാൻ, ഇതിങ്ങനെ ഓതാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്, എന്താണ് നിങ്ങൾ അങ്ങനെ? ഖാല, ആ സുഹാബി പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എനിക്കത് വല്ലാതെ ഇഷ്ടമാണ്, ഞാൻ അതിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അല്ലാഹുവിന്റെ സൗന്ദര്യവും ആ വചനത്തിന്റെ പ്രത്യേകതയും ഖുർആന്റെ മൂന്നിലൊന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞല്ലേ, ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അധ്യായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുക ഇയാഹ യുദ്ഖിലുക്കൽ ജന്ന, കഴിഞ്ഞ ഓതണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ ആ ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ അധ്യായത്തിന്റെ പ്രത്യേകത, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിന്റെ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇഖ്ലാസിന്റെ പ്രത്യേകത, നമ്മളതിന് ഇഷ്ടപ്പെട്ടാൽ, നമ്മളതനുസരിച്ച് പാരായണം ചെയ്താൽ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് മരിച്ചെടുത്ത് ഓതാനോ, അൽഫാത്തിഹന്റെ കൂടെ ഇങ്ങനെ എല്ലായിടത്തും ഫിറ്റ് ചെയ്യണ പോലെ ഇങ്ങനെ ഓതാനൊന്നും മാതൃകയില്ല. നേരെ മറിച്ച് അല്ലാത്ത ഇടയ്ക്ക് ഏത് സന്ദർഭങ്ങളിലും ഇത് ഉദ്ദേശിച്ചുകൊണ്ട് സ്വർഗം കിട്ടണം, എനിക്ക് ഈ അധ്യായം ഇഷ്ടമാണ് എന്നുള്ള നിലക്ക് ആർക്ക് ഓതിയാലും അയാളെ അത് സ്വർഗത്തിലേക്ക് എത്തിക്കും. അത് അധ്യായത്തിന്റെ പ്രത്യേകതയാണ്. സൂറത്ത് ഈ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഫജ്ർ നമസ്കാരത്തിന്റെ സുന്നത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ റക്അത്തിൽ ഈ അധ്യായമാണ് ഓതാറുള്ളത്. മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ തവാഫിന് ശേഷം നമസ്കാരം ഉണ്ട് രണ്ട് റക്അത്ത്. ആ നമസ്കാരത്തിലും രണ്ട് റക്അത്ത് റക്അത്തിൽ ഈ അധ്യായമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടുള്ളത്. ആദ്യത്തെ റക്അത്തിൽ ഖുലിയൽ ഗാഫിറുൻ, ഫജ്റിന് മുമ്പുള്ള സുന്നത്തിലും മഖാം ഇബ്രാഹിമിന്റെ പിന്നെ പിറകിലുള്ള നമസ്കാരത്തിലും ഒക്കെ. അപ്പൊ ഈ അധ്യായത്തിന്റെ പ്രത്യേകത, സ്ഥിരപ്പെട്ടു വന്ന രേഖകൾ അതൊക്കെയാണ്. അപ്പൊ ഈ നിലക്ക് അതിനെ നമ്മൾ ഒതുക. അതേപോലെ തന്നെ സൂറത്തു സജദ, സൂറത്തുൽ അൽ ഇൻസാൻ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ ഫിൽ ഫജ്ർ യൗമൽ ജുമുഅ, ഫജ്ർ നമസ്കാരത്തിന് ജുമുഅ ദിനത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ട്. അലിഫ് ലാമീൻ എന്ന് തുടങ്ങുന്ന സൂറത്തു സജദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ട്. വഹൽ അതാലൽ ഇൻസാനി ഹീന മിനദ് ദഹർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇൻസാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ട്. സൂറത്ത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതാണ്. അപ്പൊ സൂറത്തു സജദ, സൂറത്തുൽ ഇൻസാൻ, വെള്ളിയാഴ്ച ദിവസം ഫജ്റിന് നമ്മൾ നമസ്കരിക്കുമ്പോൾ അത് ഓതണം. ആ നിരക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുണ്ട്. അത് അതിന്റെ ശ്രേഷ്ഠതയാണ്. പക്ഷെ അത് ഇമാമികളെ ശ്രദ്ധിക്കാറില്ല. അതാണ് അതിന്റെ ശരിയ, ആ അധ്യായത്തിന്റെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു അധ്യായമാണ് എനിക്ക് നേരെ ബാധിച്ചു, അത്രമാത്രം ചിന്തിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള അധ്യായങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഷൈബത്ത് നിഹൂദ് വൽ വാഖിഅ വൽ മുർസലാത് വ അമ്മ യതസാഅലൂൻ വ ഇദ ശംസ് കുവിറത്. ഇമാം തുർമദിയും ഇമാം ഹാക്കിമും തന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ അവർ രേഖപ്പെടുത്തി. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഹസൻ എന്ന പദവിയിലേക്ക് അതിനെ ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പഠനത്തിൽ അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട്. സ്വീകരിക്കാവുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നിര ബാധിച്ചു, എന്നെ നിരപ്പിച്ചു കളഞ്ഞു സൂറത്തു ഹൂദ്, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുർസലാത്ത്, സൂറത്ത് അമ്മ യതസാഅലൂൻ, അതേപോലെ തന്നെ ഇദ ശംസ് കുവിറത്. ഈ നാല് അധ്യായങ്ങളും എന്നെ വല്ലാതെ നിരപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അത്രമാത്രം കാമ്പുണ്ട് ആ അധ്യായത്തിൽ എന്നർത്ഥം. അപ്പൊ ഇത് അതിന്റെ പ്രത്യേകതയാണ്. അതിനെ ആ നിലക്ക് നമ്മൾ സ്വീകരിക്കുക. ഇരിക്കട്ടെ, ഇതാണ് ധാരാളം വേറെയും സ്വഹീഹായ ഹദീസുകളിൽ ചില അധ്യായങ്ങൾക്കും സൂറകൾക്കും പ്രത്യേകതകൾ വന്നിട്ടുണ്ട്. എല്ലാം കൂടി പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പ്രധാനപ്പെട്ടത് പറഞ്ഞു പോണത്. ഇനി ക്ലാസ് ആരുണ്ടോ? വളത്തിന്താ ആരാണ് വരാണ്ട് വന്ന വരുമ്പോ നിർത്തലേ. എന്റെ ഇടക്ക് നിസ്കാരത്തിന് നമുക്ക് തിരിയാൻ ഷോ. ആ ഷോ. അപ്പൊ ഇതാണ് ശ്രേഷ്ഠമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠമാക്കിയിട്ടുള്ള ചില അധ്യായങ്ങളും സൂറകളും ആയത്തുകളും. ഇനി ഇതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യൽ നിർബന്ധമാണ് എന്ന് അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ധാരാളം തെളിവുകൾ മുൻഗാമികളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഹൃദയത്തെ സ്വാധീനിച്ചതും അതനുസരിച്ച് അമൽ ചെയ്തതും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ നിത്യ ജീവിതത്തിൽ എങ്ങനെ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ കുറേ ഓതുന്നവരാണ്, പ്രത്യേകിച്ച് റമദാനിൽ ധാരാളം ഓതുന്നവരാണ്. അതിൽ നിന്ന് ശിർക്കും ബിദഅത്തും കിബറും ഹസദും നിഫാക്കും പോലുള്ള എല്ലാ മോശമായ മ്ലേച്ഛമായ സ്വഭാവങ്ങളും കറകളും കഴുകി വൃത്തിയാക്കണം, എന്നിട്ട് നന്നാവണം. നമ്മൾ ഓതുന്ന ഖുർആനിൽ ഇന്നഹു മയ്യുഷ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ഒരു ഉദാഹരണം പറയുക, ആരാണോ അള്ളാഹുൽ പങ്കുചേർക്കുന്നത് അവർക്ക് സ്വർഗം ഹറാമാണ്. നമ്മൾ ഓതുന്നത് സ്വർഗം കിട്ടാൻ, നമ്മുടെ നോമ്പ് സ്വർഗം കിട്ടാൻ, നമ്മുടെ രാത്രി നിസ്കാരം സ്വർഗം കിട്ടാൻ, ഒക്കെ സ്വർഗം കിട്ടാൻ. പക്ഷേ ഈ ഓതുന്ന ഖുർആനിൽ അള്ളാഹു പറയുന്നു ആരെങ്കിലും റബ്ബിൽ പങ്കു ചേർത്താൽ അവർക്ക് സ്വർഗം ഹറാം. ഇത് ഓതിയ വ്യക്തി, ഇത് ഓതുന്ന വ്യക്തി അന്നും സുബൈക്കൊരു പക്ഷെ അത് ഓതിയിട്ടുണ്ടാവും, ഈ ആയത്തും ഓതിയിട്ടുണ്ടാവും. നേരെ മമ്പറം പോയിട്ട് ജാറത്തിങ്ങൽ പോയിട്ട് തങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോ ഹഖ് തിലാവത്തായിട്ടില്ല, അതനുസരിച്ച് നിർബന്ധമായ അമലിലേക്ക് അവൻ വന്നിട്ടുമില്ല, അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ഒതുങ്ങിക്കൂടുക എന്ന അമൽ അവൻ ചെയ്യുന്നില്ല. അപ്പൊ കേവല ഓത്ത് അല്ലെങ്കിൽ പാരായണം അറിഞ്ഞിട്ട് അർത്ഥം അറിഞ്ഞിട്ടും അതനുസരിച്ച് അമൽ ചെയ്യാത്ത അവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. ഈ പാരായണം ചെയ്ത വ്യക്തി പിന്നീട് ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ശിർക്ക് വരാൻ പാടില്ല. ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട ഒന്നും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കരുത്, അത് കൊടുത്താൽ അവനക്ക് സ്വർഗം ഹറാം എന്ന് ഗ്രന്ഥം പറയുന്നു. അതേപോലെ തന്നെ ബിദഅത്തിനെ ഗൗരവത്തോടെ കാണാനും സുന്നത്തിനെ പിൻപറ്റാനും അതാണ് നമ്മുടെ അമൽ അള്ളാഹു സ്വീകരിക്കാനുള്ള കാര്യമായി ഖുർആൻ പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂൽ വലാ തുബ്തിലു അഅമാലകും. ഏ സത്യവിശ്വാസികൾ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. നമ്മൾ ചെയ്യുന്ന ഏത് അമലും അല്ലാഹുവും റസൂലും പറഞ്ഞതായിരിക്കാം, പഠിപ്പിച്ചതായിരിക്കണം, തോന്നിയതുപോലെ ചെയ്യരുത്. ഇന്നലെ നമ്മുടെ നാട്ടിൽ പല പള്ളികളിൽ നിന്നും മദീനയുടെ പേരിൽ ആണ്ടുകളും ഉറൂസുകളും നടന്നു, മൗലൂദുകൾ ചൊല്ലി ബിരിയാണി കഴിച്ചു റാഹത്തായി, പല ആളുകളും അവരോട് വിളിച്ച് തേടി സങ്കടം പറഞ്ഞു കരഞ്ഞു. ആ പ്രധാനപ്പെട്ട റമദാനിലെ ഈ സമയം മദീനയോട് പറയാൻ വേണ്ടി സമയം കണ്ടെത്തി. ബിദഅത്തായ ഒരു ആചാരമാണ് ബദർ മൗലിദ് കഴിക്കുക എന്നത്. അതോടൊപ്പം അതിൽ ആ വരികളിലൂടെ ശിർക്കിലേക്ക് എത്തുകയും ചെയ്യുന്നു. വമ്പിച്ച അപകടം. അവരൊക്കെ ഖുർആനിലെ ഈ വചനങ്ങൾ ഓതുന്നുമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂൽ വലാ തുബ്തിലു അഅമാലകും ഇന്നഹു മയ്യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഇതൊക്കെ ഇവർ ഓതിയവരാണ്, പക്ഷേ ഹഖ് തിലാവത്താകുന്നില്ല, ഓതിയതനുസരിച്ച് ചിന്തിക്കുന്നില്ല, ചിന്തിച്ചതനുസരിച്ച് കൊണ്ട് അമൽ ചെയ്യുന്നുമില്ല. അത് നിർബന്ധമാണ് എന്നത് അവർ മനസ്സിലാക്കിയിട്ടില്ല. അവർ സത്യവിശ്വാസി, അവന്റെ ജീവിതത്തിൽ നിർബന്ധമാണ് ആയത്തുകൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നത്. എത്ര വിധേയത്തുകൾ നമ്മൾ കാണുന്നത്, വിശദീകരിക്കാൻ സമയമില്ല. അതേപോലെ തന്നെ കിബർ എന്ന് പറയുന്ന അസുഖമുള്ളവൻ ഖുർആൻ ഓതുന്നു, എന്നാൽ കിബറിൽ ഒരു മാറ്റമില്ല, അവൻ ഹഖ് തിലാവത്തായിട്ടില്ല, അവൻ അമൽ ചെയ്തിട്ടില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ മുത്തകബ്ബിരീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും കിബർ നടിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടില്ല എന്ന് ഖുർആനിൽ അവൻ ഓതുന്നു. വചനത്തിലുണ്ടത് അൽ കിബ്രിയാഉ ഇസാരി വൽ അദ്മതു റിദാഇ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫമൻ നാസഅനി അൻഹുമ അദബ്തഹു ഫിന്നാർ. സ്വഹീഹായ ഹദീസിൽ കാണാം, അൽ കിബ്രിയാഉ ഇസാരി, അഹങ്കാരം, മഹത്വം, അഹന്ത എന്നത് എന്റെ ഉടയാടയാൽ അള്ള പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വൽ അളുമത്തു ഇസാരി, മഹത്വം എന്നത് എന്റെ തട്ടമാണ്. ഫമൻ നാസഅനി അൻഹുമ ആരെങ്കിലും അവ രണ്ടും വെച്ച് എന്നോട് മത്സരിച്ചാൽ അദബ്തഹു ഫിന്നാർ, അവനെ ഞാൻ നരകം കൊടുത്ത് ശിക്ഷിക്കും. അപ്പൊ ഒരാൾക്കും കിബർ നടിക്കാൻ പറ്റൂല, ഒരാൾക്കും മഹത്വം പറയാൻ പറ്റൂല. എത്ര വലിയ ആളായാലും അള്ളാഹുവിന്റെ ഈ പ്രത്യേകത അവൻക്ക് മാത്രമേ ഉള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ കിബർ നടിക്കാൻ പറ്റുള്ളൂ. ഫിർഔനും കാറൂനും നംറൂദും ഒക്കെ കിബർ നടിച്ചവരാ. അവരുടെ പര്യവസാനം എങ്ങനെയെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമുക്കത് പാടില്ല. കിബർ എന്ന് പറയുന്നത് സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമായി കാണലുമാണ് അതിന്റെ ചെറിയ ലക്ഷണമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സത്യതാന്നറിയാം എന്നിട്ടും അതിനെ നിഷേധിക്കുക, ജനങ്ങളെ നിസ്സാരമായി കാണാൻ പാടില്ല, കിബറാണ്. അപ്പൊ ഖുർആൻ ഓതുന്ന വ്യക്തിക്ക് ഇത് പാടില്ല, കിബറിൽ നിന്ന് രക്ഷപ്പെടണം. അള്ളാഹു ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല, പിന്നെ ഈ കിബർ നമുക്ക് പാടില്ല. അതുകൊണ്ട് നമ്മൾ വിനയമുള്ളവരായി മാറുക. നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യന്മാർ, റമദാനിൽ മാത്രം നമസ്കരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇന്നലെ ബാർബർ ഷോപ്പിൽ ഒത്തിരി നേരം ഒരു കുട്ടിയുടെ മുടിവെട്ടുന്നതുമായി ബന്ധപ്പെട്ട് പോയപ്പോ ഒരു സഹോദരൻ അവിടെ വന്നിട്ട് പറയാണ്, ഇപ്പൊ നേരമില്ല, ഒരു ഐന്ദവ സുഹൃത്താണ് വെട്ടുന്നത്, അവനോട് പറയാണ് നേരമില്ലപ്പോ രാത്രി പള്ളിയിലൊക്കെ പോണോണ്ട്. അപ്പൊ മറ്റുള്ള സമയത്ത് നേരണ്ട് പള്ളി പോണില്ല, അത് നമുക്ക് വായിച്ചെടുക്കാലോ. അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്, അവന്റെ കണ്ണുമോറ് കണ്ടാ അറിയാ സ്ഥിരമായി. എന്നാലും അവനക്കും റമദാനിന് ഒരു ചെറിയ സ്വാധീനം വരുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കൃത്യമായി പള്ളിയിലവൻ പോകുന്നുണ്ട്. ആ പോണത് ഇവന്റെ മുമ്പിൽ വന്നിട്ട് പറയാം, അപ്പൊ രാത്രി പള്ളിയിൽ പോണോണ്ട് നേരില്ല. അപ്പൊ അങ്ങനെ പള്ളി പോണവരുണ്ട്. അവൻ ഓതുന്ന ഖുർആനിൽ മാ സലകക്കും ഫീ സഖർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. നരകത്തിൽ ചെന്ന് വീണ ആൾക്കാരോട് സ്വർഗക്കാർ ചോദിക്കും, എന്തേ നിങ്ങൾ ഇവിടെ? ഒരു ദുനിയാവുന്ന ഇവരൊരിക്കലും നരകത്ത് പോലാന്ന് വിചാരിച്ചവരായിരുന്നു, പക്ഷെ അവർ നരകത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ സ്വർഗക്കാർ അവരോട് ചോദിക്കുമ്പോ ആ നരകക്കാരുടെ മറുപടി നാലഞ്ച് മറുപടി പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ മറുപടി എന്താ അറിയോ? ഖാലു ലം നകു മിനൽ മുസല്ലീൻ. വഅലൈക്കും സലാം. അവർ പറയുകയാണ്, ഞങ്ങൾ കൃത്യമായി നമസ്കാരക്കാരിൽ ഞങ്ങൾ പെട്ടില്ല. ഇത് ഓതുന്ന വ്യക്തി അതിന്റെ ആശയം മനസ്സിലാക്കുന്നു, എന്നിട്ട് അവന്റെ ജീവിതത്തിൽ നിസ്കാരം ദായിമായി എടുത്തിരുന്നില്ലെങ്കിൽ അതനുസരിച്ച് അവൻ അമൽ ചെയ്തിരുന്നില്ല. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു വൽ അസ്ലാം രിജ്സുമിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം രിജ്സുമിൻ അമലി ശൈത്താൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ശൈത്താന്റെ നമ്മളെ വഞ്ചിക്കുന്ന ചില കാര്യങ്ങളായി, പ്രവർത്തനങ്ങളായി അള്ളാഹു എടുത്തു പറയുന്നു. പൈസ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന പരിപാടികൾ, ചൂതാട്ടങ്ങൾ, ഇങ്ങനെ പലതും എടുത്തു പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു ഒന്നാമതായി എടുത്തു പറഞ്ഞത് അന്നമൽ ഖംറ്, ലഹരി. അത് പുല്ലായിട്ടാണെങ്കിലും പൊടിയായിട്ടാണെങ്കിലും ഡ്രിങ്ക്സ് ആയിട്ടാണെങ്കിലും ഇഞ്ചക്ഷൻ ആയിട്ടാണെങ്കിലും അള്ളാഹു ഹറാമാക്കിയ സംഗതിയാണ്, പിശാജ് നമ്മളെ പറ്റിക്കുകയാണ്, സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കാതിരിക്കാനുള്ള ഏർപ്പാടാണ്. അതുകൊണ്ട് അത് വെടിയാൻ ഖുർആൻ പറയുന്നു, അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ മാർഗമെന്ന് ഖുർആൻ പറയുന്നു. ഇത് ഓതിയ വ്യക്തി ഓതുന്നുണ്ട്, അതിന്റെ ആശയം മനസ്സിലാക്കിയിട്ടുണ്ട്, ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ ഹഖ് തിലാവത്തായിട്ടില്ല, അതനുസരിച്ച് നിർബന്ധമായ അമൽ അവൻ ചെയ്തിട്ടുമില്ല. ഇപ്പൊ ഇന്നലെ പത്രത്തിൽ നമ്മൾ വായിച്ചു മലപ്പുറം ജില്ലയിലാണ്, നമ്മൾ അത്ഭുതപ്പെടുത്തണം. മലപ്പുറം ജില്ലയില് ഒരു വീടിന്റെ മട്ടുപ്പാവിൽ തൈ നട്ടുവെച്ചിരിക്കുകയാണ്. ഏത് തയ്യാ? കഞ്ചാവിന്റെ തൈ. ഇന്നലെ പത്രത്തിൽ നമ്മൾ കണ്ടു, മുസ്ലിം തറവാട്ടിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവൻ ഒരു പക്ഷേ ആ കൈ തൈ കൊണ്ടുവരുമ്പോഴും നടുമ്പോഴും വിത്ത് നടുമ്പോഴും ഒക്കെ അവൻ അന്ന് ഓതിയിട്ടുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. ആ വീട്ടിൽ എന്നും ഓതുന്നുണ്ടാകും ഈ ഖുർആൻ, പക്ഷേ അതനുസരിച്ച് അമൽ ചെയ്യാൻ സമൂഹം മുന്നോട്ട് വരുന്നില്ല. അവർക്കുള്ള ശിക്ഷ എന്താ? സീനത്തുൽ ഖബാൽ, റദ്ഖത്തുൽ ഖബാൽ എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. നരകത്തിൽ വെന്തരിയുന്നവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ചലമാണ്, അവരുടെ വിയർപ്പാണ്. മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് നരകത്തിൽ വെന്തരിയുന്ന വ്യഭിചാരിണികളുടെ ലൈംഗികാവത്തിൽ നിന്ന് വരുന്ന നിർഗളിക്കുന്ന ചീഞ്ഞലിഞ്ഞ ചലം. ഇതാണ് ഇവിടെ ലഹരി ഉപയോഗിച്ച ആൾക്കാർക്ക് അള്ളാഹു പരലോകത്ത് കൊടുക്കുന്ന പാനീയം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വിജയം വേണോ അത് ഒഴിവാക്കിക്കോ എന്ന്. അതനുസരിച്ച് അമൽ ചെയ്ത സ്വഹാബികൾ വീപ്പകൾ തച്ചുടച്ചില്ലേ മദീനയിൽ? അബൂ തുല്ലഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിന്റെ കടയിലെ വിതരണക്കാരൻ. രണ്ടാളും ആ ജോലി ഒഴിവാക്കി, ആ ഏർപ്പാടേനെ നിർത്തി. വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. അവർ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്തു. الذين ياكلون الربا لا يقومون الا كما يقوم الذي يتخبطه الشيطان من المس. പലിശക്കാരനെ കുറിച്ച് ഖുർആൻ പറയാ, പലിശ തിന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറയാണ്, നാളെ പരലോകത്ത് അവർ വരികയില്ല. എങ്ങനെയല്ലാതെ? പിശാജ് ബാധയേറ്റവൻ, പിശാജ് വീഴ്ത്തിയവൻ ആ ബാധയേറ്റ് വീണ് എഴുന്നേറ്റ് വരുന്നവനെ പോലെ അല്ലാതെ. പലിശ നമ്മളെ കാർന്ന് തിന്നാണ് പല രീതിയിൽ. ഇനി ഒരു പലിശ തിന്നാന്നുള്ളത് ഹറാമാണ്, തീറ്റികൾ ഹറാമാണ്, സാക്ഷിയാവൽ ഹറാമാണ്, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി അതിനൊന്നും ഞാനില്ല, ഇനി സാക്ഷി പോലും ആവുന്നില്ല എന്ന് തീരുമാനിച്ച വ്യക്തിയും കുടുങ്ങി പോവണം. എങ്ങനെ? അവന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വരെ എങ്ങോട്ടാ പോണ്? വളഞ്ചേരിക്കണം. ആ എന്നാ അവിടെ കയറിയിട്ട് അവിടുന്ന് ആ ഒരു ഫോം നമുക്കൊരു ലോൺ എടുക്കാനാ. ആ ഫോമെങ്കിലും വാങ്ങിയിട്ട് നമ്മൾ സാക്ഷിയാകുക. മൊബൈൽ ഫോൺ നമ്മൾ റീചാർജ് ചെയ്ത് തീർന്നൊരു യാത്രയിലാണ് കുടുങ്ങി ഇടങ്ങറായി, അത്യാവശ്യമാണ് ഇപ്പൊ ഫോൺ ചെയ്യല്. അപ്പൊ കാണാൻ ഒരു ഒരു ലോണിന്റെ ഒരു ഒരു മെസ്സേജ് നമുക്ക് വരണേ, തൽക്കാലം ഇത്ര അടച്ചോളി ഇത്ര പിടിക്കും, ചെറിയ അംശമാണെങ്കിലും നമ്മളെ പിടികൂടുക, പല രീതിയിലായിട്ട് പിടികൂടുക. നമ്മൾ നിസ്സാരമായി കാണുന്നു. ഇന്ന ഈ ഖുർആൻ പറയുന്നു അല്ലദീന യാകുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. ഈ ആയത്ത് അനുസരിച്ച് അമൽ ചെയ്യണം, പലിശയിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കണം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരികളോടും വ്യഭിചാരികളോടും പറഞ്ഞു വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ. മൊത്തത്തിൽ മുസ്ലിമീങ്ങളായ നമ്മളോട് ആവശ്യപ്പെടാണ്, മനുഷ്യരോട് ആവശ്യപ്പെടാണ്, വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന മാധ്യമങ്ങളിലേക്ക് പോലും എടുക്കാൻ പാടില്ല. വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആന്റെ പ്രയോഗം, അതിലേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങളിലേക്ക് പോലും അടുക്കാൻ പാടില്ല. അത്രമാത്രം ഗൗരവമാണ്. പക്ഷേ ഇതോദിയ വ്യക്തി ദിനേനയെന്നോണം കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവുകൊണ്ടും ഒക്കെ വ്യഭിചരിക്കുന്നു, അവന്റെ സാക്ഷാൽ അവയവങ്ങൾ കൊണ്ട് വ്യഭിചരിക്കുന്നു. ആ ഖുർആനിലെ ആയത്തനുസരിച്ച് അവൻ അമൽ ചെയ്തിട്ടില്ല, അത് നിർബന്ധമാണ് എന്നതിനെ അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാനും അവരെ ദ്രോഹിക്കരുതെന്നും ഖുർആൻ പറഞ്ഞു. എത്രമാത്രം ബന്ധപ്പെടുത്തിയിട്ടാണ് ഖുർആൻ പറഞ്ഞത്? അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യൽ അവന്റെ മേൽ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ അള്ള പറഞ്ഞതാണ് വഖല്ല റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേൽ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു, വിധിച്ചിരിക്കുന്നു, അവനെ മാത്രമേ ആരാധിക്കാവൂ. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്യണമെന്നതും അവൻ നിങ്ങളുടെ മേൽ വിധിച്ചിരിക്കുന്നു. ഇത് ഓതിയ വ്യക്തി ഓത് നടക്കു വാപ്പ പറയാം, മോനെ ആ മരുന്നെന്ന് പറഞ്ഞു ഉണ്ടാക്കി അപ്പൊ തന്നെ ഖുർആൻ മുമ്പിലുണ്ട്, ഓതാണ് അപ്പൊ തന്നെ കയർത്ത് സംസാരിക്കുന്നു, ഉമ്മയോട് മാന്യമായ രീതിയിൽ വർത്തിക്കുന്നില്ല, അവർക്ക് പുണ്യങ്ങൾ ചെയ്യുന്നില്ല, അവരെ ഉപദ്രവിക്കുന്നു, ദ്രോഹിക്കുന്നു. ഇവനെ ഓതിയത് എന്തിന്? അതനുസരിച്ച് അമൽ ചെയ്യൽ നിർബന്ധമാണല്ലോ അവൻക്ക്, അത് മനസ്സിലാക്കണം, അതനുസരിച്ച് അമൽ ചെയ്യുകയും വേണം എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതേപോലെ തന്നെ ഭാര്യമാരോട് വാശിറുഹുന്ന ബിൽ മഅറൂഫ്, അവരോട് മാന്യമായി നല്ല രീതിയിൽ വർത്തിക്കാൻ ഖുർആൻ ആവശ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതനുസരിച്ച് വർത്തിച്ച ആളാണ്, ജീവിതത്തിൽ അമൽ ചെയ്ത ആളാണ്, സ്വഹാബികൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലാസുൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് മൂന്ന് കാര്യങ്ങൾ അനുഭവിച്ചിട്ട് ഊതി കെട്ടിട്ടില്ല. ഒന്നാമതായി അവിടെ നിന്ന് പറഞ്ഞു അത്തീബു, സുഗന്ധം ഇങ്ങനെ പൂശ, നബിക്ക് ഊതിയടാത്ത സംഗതിയാണ്, കിട്ടിയ ആര് കൊടുത്താലും അപ്പൊ വാങ്ങുന്നത് ഇങ്ങനെ പൂശും, ആരും കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക വേറെ ആൾക്ക് കൊടുക്കും, സുഗന്ധം പൂശാൻ വേണ്ടി ആവശ്യപ്പെടും, നബിക്കൊല്ലാത്ത ഇഷ്ടമാണ് ഇങ്ങനെ പൂശും. അതേപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നിസ, ഭാര്യമാരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക, നബിക്ക് പൂതിയടാത്ത വിഷയം, ഇങ്ങനെ സംസാരിക്കും ഭാര്യമാരോട്, ഇങ്ങനെ പൂതിയടാത്ത വിഷയം അവരോട് ഇങ്ങനെ സംസാരിക്കുക. നമുക്ക് തീരെ നേരം ചാത്തോ അതിനാണ് ഏന് ഭാര്യമാരോട് സംസാരിക്കുക, വേറെയുള്ളവരൊക്കെ സംസാരിക്കാൻ നമുക്ക് നേരമുണ്ട്. ഇതൊന്നും ഉണ്ടാന്ന, ഇപ്പൊ എന്റെ മൈൻഡ് ക്ലിയർ അല്ല, ഇതൊന്നും ഉണ്ടാന്ന് എന്തൊക്കെ ഏർപ്പാടുണ്ട്, ഇതൊന്നും ഉണ്ടാന്ന് അവിടെ തീർത്തു, ഇതൊന്നും ഇങ്ങനെ ഈ മിണ്ടാന്നുള്ളതല്ലാതെ വേറെ ഓർത്താൻ നമുക്കില്ല. അവരോട് അവരാകെ നമ്മളെ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വരും. ഭാര്യമാരെ ശ്രദ്ധിക്കണം, ചൊറിഞ്ഞ സംസാരങ്ങളിലേക്ക് വരരുത്, സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം. അതാണ് ആയിഷ ബിയുടെയും അതേപോലെ തന്നെ ഖദീജ ബിയുടെയും ഹഫ്സ ബിയുടെയും ഒക്കെ സംസാരങ്ങൾ. സഹിയായ ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുമ്പോ ഭാര്യമാർക്കിടയിൽ നറുക്കിടും, എല്ലാരും കൊണ്ടാൻ പറ്റുകയാണെങ്കിൽ എല്ലാരും കൊണ്ടുപോകും, ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രം കൊണ്ടാൻ പറ്റുള്ളെങ്കിൽ അപ്പൊ അവർക്കിടയിൽ നറുക്കിടും. ഒരിക്കൽ നറുക്ക് വീണു ഹഫ്സ ബീവിക്കും ആയിഷ ബീവിക്കും. ഹഫ്സ ബീ വിശദീകരിക്കാം. ആ സന്ദർഭത്തിൽ ആ യാത്രയിൽ ഞങ്ങളൊരു തമാശ ഒപ്പിച്ചു. നബിയുടെ കുടുംബജീവിതം ഞാൻ പറയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും തമാശ ഒപ്പിച്ചിട്ടുണ്ട്, അവരിങ്ങോട്ടും തമാശ ഒപ്പിച്ചിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ട ആളാ ഭാര്യമാരോട്. അതിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതും ഇഷ്ടപ്പെട്ടതും സംസാരത്തിന് ഇഷ്ടപ്പെട്ടതും ആയിഷ ബീവിയുടെ. അതെന്തിന്? അതിൽ വേറെ ഹിക്മത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടൊന്നും സംസാരിക്കുന്നില്ല, വഹീകളാണ്, ഹിക്മത്തുകളാണ്. അത് വേഗം പെറുക്കിയെടുക്കാൻ കഴിവുള്ളത് ആയിഷ ബീവിക്കാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിതയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. എത്ര ഹദീസുകളാണ് റിവായത്ത് ചെയ്തിട്ടുള്ളത്! വെറും ഒരു വൈകാരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യപ്പെട്ടത്. ആയിഷ ബീയുടെ കൂടെ രാത്രി കഴിച്ചുകൂട്ടാനും യാത്രയിൽ രാത്രി ആയിഷ കൂടെ യാത്ര ചെയ്യാനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത് ഈ സംഗതിയാണ്. അത് ആയിഷ ബീയുടെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന ബാബുകളിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇരിക്കട്ടെ, ഹഫ്സ ബീവി പറയുന്നു ആ യാത്രയില് ഞങ്ങൾക്ക് രണ്ടാൾക്കും നറുക്ക് കിട്ടി, ഞങ്ങൾ ആ യാത്രയിൽ പോവാണ്. അപ്പൊ ഞാൻ ആയിഷയോട് ആവശ്യപ്പെട്ടു എന്റെ കുതിരപ്പുറത്ത് നീയും എന്റെ കുതിരപ്പുറത്ത് ഞാനും കയറാം. നിമിഷം രാത്രിയായ നിന്റെ കുതിരപ്പുറത്തേക്കാളെ വരിക, അഥവാ നിന്റെ കൂടെ നടക്കാനാണ് നിനക്ക് താല്പര്യം, അപ്പൊ എന്താണ്ടാവും നമ്മൾ നോക്കിക്കാണാം. നബിനൊന്ന് തമാശാക്കാന്നുള്ള അർത്ഥത്തിൽ ആയിഷ ബീവി സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ ആ കാഫില, ആ യാത്രാ സംഘം നടന്നു നീങ്ങുമ്പോ രാത്രിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുട്ടായപ്പോ ആയിഷ ബീവിയുടെ വാഹനപ്പുറത്തിന്റെ അടുക്കിലേക്ക് വന്നു. അവിടെ എത്തി ഒട്ടകക്കട്ടിയിലെ അല്ലെങ്കിൽ കുതിരത്തിന്റെ മുകളിലേക്ക് നോക്കിയപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബീനെ കണ്ടത്. ഫസല്ലമ ഫമറ മഅഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു, വേറെ കാര്യങ്ങളൊന്നും വല്ലാതെ സംസാരിച്ചില്ല, അവരുടെ കൂടെ അങ്ങനെ സഞ്ചരിച്ചു. കാരണം നബി ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയ ഒരാളല്ലപ്പോ. ആയിഷ ബീവിയുടെ കൂടെ നിൽക്കാനും സംസാരിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെട്ടത്. അതിന്റെ ഹുക്കും ഞാൻ പറഞ്ഞു, അതിന് മറ്റു ഭാര്യമാർക്ക് എതിർപ്പുമില്ല. പക്ഷെ ഹഫ്സ ബീവിയുടെ ഒരു തമാശ ഒപ്പിച്ചതാണ്. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബുഖാരിയിലും കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന്. നാളെ മനസ്സിലായി എന്നെ പറ്റിച്ചിങ്ങണെന്നും മനസ്സിലായി. നബി ഇങ്ങനെ വല്ലാതെ സംസാരിക്കാതെ അങ്ങനെ നടന്നു. അങ്ങനെ ആയിഷ ബീവിക്ക് മനസ്സിൽ ഖേദം വന്നു, എങ്ങനെയായാലും നബിനല്ല ഇപ്പൊ നമ്മൾ പറ്റിച്ചത്, തെറ്റായി പോയി. ആ കാഫില, ആ വാഹന സംഘം, യാത്രാ സംഘം ഒരു പ്രത്യേക സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി നിന്നപ്പോ ഒരു പ്രത്യേകമായ പുല്ല്, പെട്ടെന്ന് ഇങ്ങനെ തളച്ച് പൊന്തുന്ന ഒരു പ്രത്യേകമായ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു പുല്ല്, ആ പുല്ലും കൂട്ടത്തിലേക്ക് എന്റെ കാലുകൾ ഞാൻ നീട്ടിവെച്ചു. വല്ലത് എന്നെ കടിച്ചോട്ടെ, എനിക്ക് വേദന ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല, നബിനോട് ചെയ്ത ദ്രോഹമായി, അതിന് പകരം എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ പുല്ലും കൂട്ടത്തിലേക്ക് കാലിട്ടതും ആയിഷ ബീവി ഇരിക്കുന്നുണ്ട്. കാരണം ആ ചെയ്ത തെറ്റായിപ്പോയി എന്നുള്ള അർത്ഥത്തിൽ ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോട് കുറേ സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത് പറഞ്ഞത്, ദുനിയാവിൽ എനിക്ക് ആസ്വദിച്ചു തീരാത്തത് വജുഹലത്തു ഖുറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിലെ കൺകുളിർമയാണ്. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് തന്റെ ഭാര്യമാരോട് സംസാരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ടതാണ്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്ന ഖുർആനിലെ വചനത്തെ ജീവിതത്തിൽ അമൽ ചെയ്യുകയാണത്. അവരോട് മാന്യമായ രീതിയിൽ പെരുമാറുകയാണ്, മാന്യമായ ജീവിതം നയിക്കുകയാണ്. നമ്മളോ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, അതനുസരിച്ച് അമൽ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞു, അർ-റിജാലു ഖവ്വാമൂന അല നിസാ ബിമാ ഫദ്ദല അല്ലാഹു ബഅദഹും അലാ ബഅദ്, സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ചില ദർജകൾ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്, അവര് മുകളിലാണ്. ചിലർക്ക് ചിലരേക്കാൾ അല്ലാഹു ഉയർച്ച കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഭർത്താവ് പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഭാര്യയാണ്, ഞാൻ അയാൾക്ക് ഒതുങ്ങിക്കൊടുക്കേണ്ടവനാണ് എന്ന ബോധം സ്ത്രീകൾക്കുണ്ടാവണം, ഭാര്യമാർക്കുണ്ടാവണം. മുമ്പേ നമ്മളെ കീഴിൽ നിൽക്കട്ടെ, ഉണ്ടാവരുത്. ഖുർആൻ ഓതുന്ന പെണ്ണാണോ, ഈ ആയത്ത് ഓതുന്നുണ്ടോ, ഭർത്താവിനെ അംഗീകരിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, കീഴിലാവണം എന്നത് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. എങ്കിൽ മാത്രമേ അതനുസരിച്ച് അമൽ ചെയ്തു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇതാണ് മൊത്തത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, നിങ്ങളുടെ ഹൃദയത്തിൽ പൂട്ടിട്ടിട്ടുണ്ടോ, മനസ്സ് തുറന്ന് ചിന്തിച്ച് ആലോചിച്ച് അമൽ ചെയ്യണം. പരിശുദ്ധ ഖുർആൻ തന്നെ ആവശ്യപ്പെട്ടു, നമ്മളോട് പറഞ്ഞു, വല്ലദീന കഫറു യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വല്ലഹും. പണ്ഡിതന്മാർ നമ്മളെ ചിന്തിപ്പിക്കാൻ, ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ലേ, പക്ഷെ അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുന്നുണ്ടോ? എന്താണ് ആയത്ത്? കാഫിറുകളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വല്ലദീന കഫറു, സത്യത്തെ നിഷേധിക്കുന്ന മനുഷ്യന്മാർ, യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വല്ലഹും, സുഖിക്കുന്നു, ഭോഗിക്കുന്നു, തിന്നുന്നു, വെറും തീറ്റ, വെറും ഭോഗം, സുഖലോകം. എന്നിട്ട് പറയുകയാണ്, വയഅകുലൂന കമാ തഅകുലുൽ അൻആം, നാൽക്കാലികൾ കന്നുകാലികൾ ഭക്ഷിക്കുന്നത് പോലെ, ഭോഗിക്കുന്നത് പോലെ, വേറെ ചിന്തകളൊന്നുമില്ല, ജീവിത ദിനാന്ന് തോന്നുക ആ രീതിയിൽ കഴിച്ചുകൂട്ടുന്നവർ, പന്നാറു മസ്വല്ലഹും, അവരുടെ സങ്കേതം അവർക്ക് പോയി കിടക്കാനുള്ളത് നരകമാണ്. ഇതാരെ കുറിച്ച് പറഞ്ഞതാ? കുഫ്ഫാറുകളെ കുറിച്ച്, കാഫിരികളെ കുറിച്ച് പറഞ്ഞതാ. ഈ ഖുർആൻ അനുസരിച്ച്, ഇതനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുകയും ഇതിന്റെ ആശയം ചിന്തിക്കുകയും അമൽ ചെയ്യുകയും ചെയ്താൽ കുറച്ചേ ഭക്ഷണം കഴിക്കൂ. പക്ഷെ നമ്മുടെ ഭക്ഷണ രീതി, പ്രത്യേകിച്ച് നോമ്പിനൊക്കെ ഞാൻ പറയേണ്ടതില്ല, മൂന്നാൾക്ക് തിന്നാളുള്ളത് മതി വീട്ടില്, മൂന്നാളേ ഉള്ളൂ, പക്ഷെ അതിന് പത്താളുടെ ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ വിഭവങ്ങള് ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, മുഅ്മിനും കാഫിറും തമ്മിൽ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ബുഖാരിയിലെ ഹദീസിൽ കാണാം, അലാഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ കാഫിറ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാഫിറായ മനുഷ്യനെ വിരുന്ന് സൽക്കരിച്ചു. അയാള് മുഹമ്മദ് നബിയെ കുറിച്ചും സഹാബത്തിനെ കുറിച്ചും കേട്ടപ്പോ മദീനയിലേക്ക് യാത്ര വന്നതാണ്. അവിടെ ഒന്ന് പോയിട്ട് നേരിട്ട് കണ്ട് ഇതൊന്ന് പഠിക്കണം എന്നുള്ള എനിക്ക്. പക്ഷെ വന്നപ്പോ കാഫിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്വീകരിച്ചു, സൽക്കരിച്ചു. ഫഉമിറ ലഹു ബിഷാത്തിൻ, വൈകുന്നേരമാണ് അയാൾ വരുന്നത്. അന്നത്തെ രാത്രി ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ് ഒരാടിനെ കൊണ്ടുവരാൻ. അങ്ങനെ ആടിനെ കൊണ്ടു വന്നു. ഫഹുലിബത്ത് ലഹു ഫശരിബ ഹിലാബഹ, ആടിനെ കറന്നു, അയാൾക്ക് കുടിക്കാൻ കൊടുത്തു, അയാൾ ആട്ടിന്റെ പാല് കുടിച്ചു. സുമ്മ ഉഖറാ ഫശരിബ ഹിലാബഹ, വേറൊന്ന് അത് അയാൾക്ക് പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊന്നും കൂടി കൽപ്പിച്ചു, വേറെ ആടിനെയും കൊണ്ടുവന്നു, അങ്ങനെ കറന്നു, അതും കുടിച്ചു. ഫഉമിറ ഉഖറാ, വേറെയും കൽപ്പിച്ചു, വേറെയും കുടിച്ചു. അപ്പൊ ഒന്നും രണ്ടും മൂന്നൊന്നും മതിയാവണില്ല. അങ്ങനെ അയാൾക്ക് വേണ്ടി കറന്ന് 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 ഏഴ് ആടിന്റെ പാല് വരെ അയാൾ കുടിച്ചു. കാഫിറാണ്, അതിഥിയാണ്, മാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽക്കരിക്കാണ്. ഏഴ് ആടിന്റെ പാല് കുടിച്ചിട്ട്, ഏഴാമത്തെ ആടിന്റെ പാല് കുടിച്ചിട്ട് ഇങ്ങനെ ചിരിയൊക്കെ തുടച്ചിട്ട് മതി എന്നുള്ള അർത്ഥത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കണ്ടില്ല. ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാന്യമായി പെരുമാറി, ഇയാളെ കളിയാക്കാൻ ഒന്നും പോയില്ല. ഓ, ഏഴ് ആടിന്റെ പാലും കുടിച്ച് നിൽക്കുക ഒന്നും പറഞ്ഞു. നമ്മളാണെങ്കിൽ രണ്ട് പാല് കുടിച്ചാൽ തന്നെ നമുക്ക് ആ ഡയലോഗ് ഇങ്ങോട്ട് പൊട്ടും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അദ്ദേഹം ജീവിക്കാൻ, അന്ന് രാത്രി അവരുടെ കൂടെ നബിയുടെയും സഹാബത്തിന്റെയും കൂടെ മദീനയിൽ കഴിച്ചുകൂട്ടാണ്. അവരുടെ ജീവിതവും അവരുടെ ഇബാദത്തും അവരുടെ പാരായണവും അവരുടേതായ സ്വഭാവങ്ങളൊക്കെ അയാൾ ആ ഒരു രാത്രിയുടെ ജീവിതത്തിൽ അവരുടേത് കണ്ട് പഠിച്ചപ്പോ നേരം പുലർന്നപ്പോ ഇയാൾക്ക് മുസ്ലിം ആവാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അതാണ് അവര്, ഖുർആന്റെ അഹ്ലുകാരാണ് അവർ, ജീവിച്ചിരിക്കുന്ന കോപ്പികളാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അദ്ദേഹം അന്ന് രാവിലെ സുബഹിക്ക് മുസ്ലിം ആവുകയാണ്. ഫഅസ്ബഹ വഅസ്ലമ, നേരം വെളുത്തു, അയാൾ മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ കാഫിറിനെയാണ് സൽക്കരിച്ചത്, ഇന്നിപ്പോ മുസ്ലിമാണ്. ഇയാള് മുസ്ലിമിനെ സൽക്കരിക്കാൻ അയാൾക്ക് പ്രാതല് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ ഏഴ് ഏഴ് പാല് കുടിച്ച ആളല്ലേ, അപ്പൊ ഏഴ് ആടിനെ തന്നെ ഒറ്റയടിക്കോട് കൊണ്ടുവരാൻ പറഞ്ഞു. നബി ഏഴ് ആടിനെ കൂടെ കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ആദ്യത്തെ ആടിനെ കറന്നു കൊടുക്കാൻ പറഞ്ഞു, കറന്നു കൊടുത്തു. രണ്ടാമത്തെ ആടിനെയും കറക്കാൻ പറഞ്ഞു, കറന്നു, ഇയാൾക്ക് കൊടുത്തു. ഇയാൾ രണ്ടാമത്തെ പാൽ ഇങ്ങനെ കുടിച്ച് പൂർത്തിയാവണില്ല. രണ്ടാമത്തെ പാല് കുടിക്കുമ്പോ അത് പൂർത്തിയാവുന്നില്ല, അയാൾക്ക് കഴിയുന്നില്ല കുടിക്കാൻ. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടുപോയി. സ്വഹാബത്ത് ബുഖാരിയിലെ ഹദീസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ, അവിടെ ഉള്ള സ്വഹാബികൾ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക, എന്തൊക്കെ സംഭവിച്ചു? ഇന്നലെ ഏഴാടിന്റെ പാല് കുടിച്ച ആളാണ്, ഇപ്പൊ രാത്രി കഴിഞ്ഞു പോയി, ഒക്കെ ദഹിച്ചു പോയിട്ടുണ്ടാവൂലേ, നല്ല വിശപ്പുണ്ടാവും, എന്തേ ഇപ്പൊ ഇയാള് രണ്ട് ഗ്ലാസ് പോലും പുള്ള് കുടിക്കണില്ലല്ലോ. ഇതാണ് അവരുടെ മനസ്സിലുള്ള ചിന്ത. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസിന്റെ ഈ ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അൽ മുഅ്മിനു യാകുലു ഫീ മഅനി വാഹിദിൻ വൽ കാഫിറു യാകുലു ഫീ സബഅതി അമ്മഅ. നിങ്ങൾ അന്തപ്പെടണ്ട, മുഅ്മിൻ ഒരു കുടലിലും കാഫിർ ഏഴ് കുടലിലുമാണ് ഭക്ഷിക്കുന്നത്. ഇയാൾക്ക് ഈമാൻ കയറിയിട്ടില്ല ഇന്നലെ, ഇന്നലെ കാഫിറാ, അയാൾ ഏഴ് പാലുടിച്ചു, ഇന്നിപ്പോ ഈമാൻ കയറി മുസ്ലിമായി, അയാൾക്ക് ഒരു ഗ്ലാസ്സിലെ പാല് മതി, രണ്ടാമത്തെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇയാൾക്ക് കയറിയത് ഈമാൻ, അതുകൊണ്ട് ഭക്ഷണം കുറഞ്ഞു. നമുക്ക് കയറാത്തതും ഈമാൻ, അതുകൊണ്ട് നമ്മളെ ഭക്ഷണം ചിന്തിക്കണം. നമ്മൾ എല്ലാ നിലക്കും പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ നിലക്കും നമുക്ക് മാറ്റം വേണം. മറ്റത് വെറും തീറ്റ എന്നത്, തിന്ന ഭുഗിക്ക എന്നത്, കന്നുകാലികളെപ്പോ ആവുക എന്നുള്ളത് കാഫിറുകളുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ഒരു ഒരു മുഅ്മിനിന് അത് പറ്റിയതല്ല എന്നത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്ക. ജീവിച്ചിരിക്കുന്ന കോപ്പികളായിരുന്നു, ഖുർആൻ അനുസരിച്ച് അവർ അമൽ ചെയ്തു. അതനുസരിച്ച് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം, അവരുടെ ജീവിതത്തിൽ അവർക്കില്ലെങ്കിലും വേറുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഭക്ഷണത്തിന്റെ വിഷയത്തിൽ എത്രയാണ് അവർ പ്രയാസപ്പെട്ടത്. നബിയൊന്ന് സൽക്കരിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു എത്ര കരഞ്ഞു, ഖുർആൻ ഒന്ന് സൽക്കരിക്കണടി, നമ്മുടെ വീട്ടിലൊന്നുമില്ല. ഹദീസുകളിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിച്ചതൊക്കെ. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അവർ അത്രയും പാവപ്പെട്ടവരും അള്ളാഹനെ സൂക്ഷിക്കുന്നവരുമായിരുന്നു. ഭക്ഷിച്ചാൽ അതിന് ശുക്ർ പറയാത്ത ഒരു അവസ്ഥ അവർക്കില്ല, ഹംദ് അർപ്പിക്കാത്ത അവസ്ഥ അവർക്കില്ല. നമ്മുടേതോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുഹമ്മദ് നബിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റവും അതനുസരിച്ച് അമൽ ചെയ്ത് നമ്മൾ പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബിക്കുണ്ടായ മാറ്റം, അള്ളാഹു സദഖ കൊടുക്കാൻ പറഞ്ഞപ്പോ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞപ്പോ, ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നുണ്ടാവേണ്ട മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തത് എത്രയാ? മദഉതു അഹദൻ ഇലൽ ഇസ്ലാം ഇല്ല കാനത്ത് ലഹു കബുവ ഗൈറ അബൂബക്കർ അബൂബക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ദഅവത്ത് നടത്തിയപ്പോ എല്ലാരും ഒന്നിങ്ങനെ ചവിട്ടി നിന്നിട്ടുണ്ട്, ഈമാൻ കൊണ്ടപ്പോ എന്താവും, മുസ്ലിം ആയ എന്താവും, ഈ മുഹമ്മദിന്റെ മത്തക്ക് പോയ എന്താവും എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു നിന്നിട്ടുണ്ട്. കുറെ കഴിഞ്ഞിട്ടാ പിന്നെ വന്നത്. എന്നാൽ അബൂബക്കർ ഒഴികെ, അബൂബക്കറിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചപ്പോ തന്നെ അങ്ങോട്ട് മുസ്ലിമായി, ക്ഷണിച്ചു നിന്നില്ല, തറദ്ദുദില്ലാതെ ഈമാൻ കൊണ്ട ആളാണ് അബൂബക്കർ. അത് ഖുർആൻ അദ്ദേഹത്തെ സ്വാധീനിച്ചതിന്റെ ഉദാഹരണമാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ധാരാളം ചെലവഴിച്ച ആളാണ്. ഖുർആൻ പറഞ്ഞതുപോലെ ചെലവഴിച്ചു. ഇസ്ലാമുക്ക് വന്ന ഉടനെ തന്നെ 30,000 ദീനാർ അദ്ദേഹം ദാനം ചെയ്തു. 8 അടിമകളെ അദ്ദേഹം പണം കൊടുത്തുകൊണ്ട് മോചിപ്പിച്ചു. അതിൽപ്പെട്ട ആളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അംറു ബിൻ ഫുഹൈർ റളിയല്ലാഹു അൻഹു ഒക്കെ. അദ്ദേഹം അടിമയായിരുന്നു, ആട്ടിടയനായിരുന്നു, അദ്ദേഹത്തിന് മനസ്സിൽ ഈമാനുണ്ട്, ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. മുഹമ്മദ് നബിയും സഹാബത്തും ഹിജ്റ പോകുമ്പോൾ അയാൾക്ക് ആ ഈമാൻ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്നില്ല, ഞാൻ പോവും, ഞാനുണ്ട് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ ആവശ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യം അദ്ദേഹം സ്വീകരിക്കുകയും പണം കൊടുത്തുകൊണ്ട് മോചിപ്പിക്കുകയും ചെയ്തു. കുറേ ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, മറുപടി പറയാൻ പറ്റിയൊരു പണ്ഡിതനെന്നല്ല, ഞാൻ വായിച്ചിട്ട് എനിക്ക് അറിയണമെങ്കിൽ പറയാം, ബാക്കി അള്ളാഹു അലൊന്ന് പറയാം. അതേപോലെ തന്നെ ഒരുപാട് പ്രത്യേകത, മഹാനായ ഈ സുഹാബി ഈ ദാനങ്ങളൊക്കെ ചെയ്തപ്പോ ശത്രുക്കൾ പറഞ്ഞു അബൂബക്കർ ഈ ദാനം ചെയ്യുന്നത് വെറുതെ അല്ല, അപ്പോ ആരും മുഹമ്മദ് നബിയെ സഹായിക്കാനും ഈ അടിമകളെ മോചിപ്പിക്കാനും ഒന്നുമില്ല. ഇപ്പൊ അബൂബക്കറിന് പൈസ ഉണ്ട്, ആ അബൂബക്കർ ഇങ്ങനെ ചെലവഴിക്കണതിന്റെ ലക്ഷ്യം ഇനി മക്കം ഫത്ഹ് വരും, മുഹമ്മദിന്റെ കീഴിലേക്ക് ഇത് വരും, വന്നു കഴിഞ്ഞാൽ അന്ന് അബൂബക്കർ ഒക്കെ പലിശ സഹിതം തിരിച്ചു വാങ്ങും. ഇതിനാണ് അബൂബക്കർ ഇപ്പൊ ഇങ്ങനെ കൊടുക്കണതെന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞത് മുഹമ്മദ് നബിയല്ല, അതിന് മറുപടി പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹ് മറുപടി പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അലാ വല സൗഫ യർദ. അല്ലാഹുവിലേക്ക് ആരെങ്കിലും ദാനം ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല അവർ ദാനം ചെയ്യുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറയുന്നത്, യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഇങ്ങനെ ആവും വേണം എന്ന പാഠവും. എന്നിട്ടോ ഉന്നതനായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി ആ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇയാളുടെ ദാനം, മുഅ്മിനീങ്ങളുടെ ദാനം. അങ്ങനെ ദാനം ചെയ്യുന്ന ആളുകൾക്ക് ആരും തിരിച്ചു കൊടുക്കേണ്ടതില്ല, അല്ലാഹ് പൂർത്തീകരിച്ച് തൃപ്തിപ്പെടുത്തി കൊടുക്കും. വല സൗഫ യർളാ, ഈ വചനങ്ങൾ അവതരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ധനം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഒരുപാട് പ്രത്യേകത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മദീന ജീവിത കാലഘട്ടത്തിൽ, നിങ്ങൾ ആരൊക്കെ എന്നെ മക്കയിലും മദീനയിലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തികമായി സഹായിച്ച കുറെ സഹാബികളുണ്ട്, നിങ്ങൾ തന്ന ആ സമ്പത്തുകളൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ച് എനിക്ക് തന്നതൊക്കെ വേണമെങ്കിൽ കണക്ക് നോക്കി തരാൻ എനിക്ക് കഴിയും, എല്ലാവരും കണക്ക് നോക്കി തിരിച്ചു തരാൻ കഴിയും, അത്രയും നിങ്ങളൊക്കെ തന്നിട്ടുള്ളൂ എന്നർത്ഥം. മഹല അബൂബക്കർ, അബൂബക്കർ ഒഴികെ ഫഇന്നലഹു ഇന്ദന യദൻ യുകാഫിഉഹു അല്ലാഹു യൗമൽ ഖിയാമ. അബൂബക്കർ കഴി തുറന്നുകിട്ട് തന്നിട്ടുള്ള ധനങ്ങളുണ്ടല്ലോ, അതിന് എത്രയാണ് കണക്കുമില്ല എന്റെ അടുത്ത്, അത് തന്ന് തീർക്കാൻ എനിക്ക് കഴിയില്ല, അത് അബൂബക്കറിന് ഖിയാമത്ത് നാളിൽ അല്ലാഹു തന്നെ കൊടുക്കണം. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഖുർആൻ സ്വാധീനിച്ചതാണ്, അമൽ ചെയ്തതനുസരിച്ച് അദ്ദേഹം. മാ നഫഅനി മാലു അഹദിൻ ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ. അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ നിങ്ങളിൽ ഒരാളുടെ ധനവും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഒരുപാട് പ്രത്യേകത ഖുർആൻ സ്വാധീനിച്ചതനുസരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ അമലുകൾ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിബിർ തീരെയില്ലാത്ത വിനയത്തിന്റെ അങ്ങേയറ്റമായിരുന്നു. ഒരു സംഭവം ഹദീസുകളിൽ കാണാം, ഒരിക്കൽ തന്റെ ഇസാർ തന്റെ വസ്ത്രം ഇങ്ങനെ പൊക്കി പിടിച്ച് ഓടി വന്നു, നമ്മൾ പഠിച്ച ചരിത്രമായിരിക്കും. ഓടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയേ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം, സലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാനും ഉമറും പിണങ്ങി, ഞങ്ങൾ കച്ചറായി. അതിന് എന്താ പ്രശ്നം? നന്നായ പോരെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉമറിനോട് മാപ്പ് ചോദിച്ചു, പക്ഷെ ഉമർ മാപ്പ് തരുന്നില്ല, പള്ള എനിക്ക് പുറത്തു വരുമോ എന്നറിയില്ലല്ലോ, ഈ ഒരു പ്രശ്നമാണ് എനിക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി പറഞ്ഞു, മൂന്ന് പ്രാവശ്യം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. സന്തുഷ്ടനായി അദ്ദേഹം മടങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് ഉമർ ഖത്താബ് അവിടെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നോക്കണ പോലെ നോക്കിയില്ലാന്ന, ചെറിയൊരു വിഷമം മുഖത്തുണ്ട്. എന്റെ സ്വാഹിബിനെ ബുദ്ധിമുട്ടിച്ചവൻ എന്ന അർത്ഥത്തില് ഉമർ ഖത്താബ് റളിയല്ലാഹു അവനോടുള്ള നോട്ടത്തിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു. ഇത് സ്വഹാബികൾ അറിഞ്ഞു. ഉമറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് വിഷമത്തിൽ നോക്കി, നിങ്ങളോട് പിണങ്ങിയതിന്റെ കാരണത്തിൽ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് പിന്നെ സഹിക്കണില്ല, ഉമറിനോട് നബിയുടെ നോട്ടത്തിൽ വ്യത്യാസം വന്നു, അതും സഹിക്കണില്ല. നേരെ ഓടി വന്നു, ഉമറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, മുമ്പിൽ നിന്നുകൊണ്ട് മുട്ടുകുത്തി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അനകുന്തു അദലം അനകുന്തു അദലം അനകുന്തു അദലം, ഞാനാണ് നബിയെ തെറ്റ് ചെയ്ത്, ഉമറല്ല എന്നോട് പിണങ്ങിയത്, ഞാൻ അങ്ങട്ടാ, ഞാൻ അതിന്റെ തുടക്കം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകൊടുത്തില്ല. എന്നാലും അബൂബക്കറെ, ഉമറിന്റെ വിഷയത്തിൽ എനിക്ക് വിഷമമുണ്ട്, നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ. അബൂബക്കർ നിങ്ങൾക്ക് മാപ്പ് ചോദിച്ചാൽ നിങ്ങൾക്ക് മാപ്പ് തരണ്ടേ? അബൂബക്കറിന് മാപ്പ് കൊടുക്കണ്ടേ? ഉമർ അത് ചെയ്തില്ലല്ലോ. എന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിന്റെ വിഷമം എന്താന്ന് ഞാൻ പറയാൻ, കാരണം അബൂബക്കറിന് പ്രത്യേകതയുണ്ട്. ഇന്നല്ലാഹ ബഅസനി അലൈക്കും ഫഖുൽതും കദബ്ത, നിങ്ങളിലേക്ക് എന്നെ നബിയായി നിയോഗിച്ചപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു നീ നുണയനാണ്, നീ പറയണത് സത്യമല്ല, നുണയാണ് എന്ന്. വഖാല അബൂബക്കർ സിദ്ദീഖ് സദഖ്ത, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സത്യമാണ്, വേണ്ട വിശ്വസിച്ചു. വ്യത്യാസം മനസ്സിലായ ഉമർ? വവാസാനി ബിനഫ്സിഹി വമാലിഹി, എന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന്റെ മാർഗത്തിൽ അദ്ദേഹം എന്നെ ധനം കൊണ്ടും ശരീരം കൊണ്ടും ഏറെ സഹായിച്ചിട്ടുമുണ്ട്. ഫഹൽ അൻതും താരികൂലി സാഹിബി, അതുകൊണ്ട് എന്റെ ഈ സാഹിബിനെ നിങ്ങൾക്കൊന്ന് ഒഴിവാക്കിക്കൂടെ, വെറുതെ ഉപദ്രവിക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബിനോട് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ മാറ്റമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മാത്രമല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് കാണാം. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് ഒരിക്കെ ഒരാൾ ഓതുന്നത് കേൾക്കുകയാണ്, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, നരകത്തിലേക്ക് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തമായി അവരെ, നരകത്തിന്റെ ആളുകളെ നരകത്തിലേക്ക് ഇങ്ങനെ തള്ളുന്ന ദിവസം. ഇതൊരാൾ ഓതണി ആയത്ത് സൂറത്ത് തൂറിലെ 13-ാമത്തെ വചനം, ഇത് ഉമർ ഖത്താബ് ഒരിക്കൽ കേട്ടിട്ടുള്ളൂ ഓതുന്നത്. ഫമരിള സലാസൻ, അദ്ദേഹത്തിന് 3 ദിവസം രോഗിയായി. യഊദുഹു നാസ്, ആ രോഗിയായി കിടക്കുന്ന ഉമറിനെ ഈ ദിവസങ്ങളിലൊക്കെ ജനങ്ങൾ സന്ദർശിക്കേണ്ടി വന്നു. എന്താ വിഷയം? യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, ഇതൊരാൾ ഓതുന്നത് കേട്ടതാണ്, ഹൃദയത്തെ സ്വാധീനിച്ചു. നമുക്കുണ്ടോ? നമ്മൾ ചിന്തിക്കുക, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ കേൾക്കാനും പറയാനും എളുപ്പമാണ്, പക്ഷെ ജീവിതത്തിൽ അമലിലേക്ക് കൊണ്ടുവരാം, അല്ലാഹു നമുക്ക് നമ്മളതിനെ സഹായിക്കട്ടെ. വേറെ റിപ്പോർട്ടുള്ളത്, ബൽ ഇന്നഹു ഖറഅ മർറതൻ ഖൗലുഹു തആല, അദ്ദേഹം ഇങ്ങനെ ഈ ആയത്ത് ഒരു പ്രാവശ്യം ഓതി. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അവരെ ഒന്ന് അവിടെ നിർത്തി, അവരോട് ചോദിക്കാനുണ്ട്, ചോദ്യം ചെയ്യാനുണ്ട്. നാളെ മഹ്ശറിൽ വരുന്ന ഒരു സംഭവം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു സൂറത്ത് സഫാത്തിലെ 24-ാമത്തെ വചനം. ഫമരിള ശഹ്റൻ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതൊരിക്കൽ ഓതിയിട്ടുള്ളൂ, അദ്ദേഹത്തിന് ഒരു മാസക്കാല സുഖല്ലാതായി ആ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട്. യഊദുഹു നാസു മരീദൻ, രോഗിയായ ഈ രോഗിയെ ഒരു മാസക്കാലം ഈ രോഗി എന്നുള്ള നിലയ്ക്ക് രോഗ സന്ദർശനം നടത്തിയിട്ട് ജനങ്ങൾ കൂലി വാങ്ങി. എന്താ കാരണം? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഓതിയതാ. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അവർക്ക് വിചാരണയുണ്ട്, അവരോട് ചിലത് എനിക്ക് ചോദിക്കാനുണ്ട്, അവരവിടെ നിർത്തി എന്ന് അല്ലാഹു ചോദിക്കുന്ന ദിവസം. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് സത്യമാണ്, ഖുർആനാണ്. ആ കലാമിന് മുമ്പിൽ പതറുകയാണ്, പ്രയാസപ്പെടുകയാണ്, ജീവിതത്തിൽ ഹൃദയത്തെ സ്വാധീനിക്കുകയാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിനുണ്ടായത്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, സംഭവങ്ങളായി തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. അസർ സ്വലാ വരെയുള്ള നമ്മുടെ ഈ ക്ലാസ് ഈ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന, സൂറത്തുൽ ഫുർഖാനിലെ 73. അള്ളാഹുവിന്റെ ഖുർആനിനെ ഓതുകയോ ഓതിക്കേൾപ്പിക്കുകയോ ചെയ്താൽ ഉത്ഭുതരാക്കുന്ന അവസ്ഥ വന്നാൽ, അള്ളാഹുന്റെ ആയത്തുകളിൽ ഏതെങ്കിലും അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഒരു അവസ്ഥ വന്നാൽ, ലം യഖിറു അലൈഹ സുമ്മം വഉംയാനൻ, അന്ധന്മാരും ബധിരന്മാരുമായി അതിലേക്ക് വീഴുന്നവരല്ല ആര്? സ്വർഗത്തിന്റെ ആളുകൾ, സത്യവിശ്വാസികൾ. അന്ധന്മാരെന്ന് പറഞ്ഞാല് കാണാത്തവരായി കേൾക്കാത്തവരായി വീഴുക, വെറും കേവല ഓത്ത്, വെറും കേക്കൽ, ഒരു ആസ്വാദനം അതാവരുത്. പലർക്കും നല്ല ഓത്തുള്ള തറാവീഹ് വേണം. നമ്മളെ പള്ളിയിൽ ശരിയില്ല, അടുത്ത പള്ളിയിൽ ശരിയില്ല, അതിന്റെ അടുത്ത പള്ളിയിൽ അവിടെ കുഴപ്പമില്ല. എന്തേ കാരണം? ചിന്തിക്കാനോ കരയാനോ ഒന്നല്ല, ഒരാസ്വാദനം. കേൾക്കൽ കൂലിയുള്ള കാര്യമാണ്. ഖുർആൻ നല്ല രീതിയിൽ ഓതണം, അങ്ങനത്തെ ഇമാം ആവണം, ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അതിലൊന്നും നിരുത്സാഹപ്പെടുത്തല്ല. പക്ഷെ ഈ ഈ മഹല്ല് വിട്ട് മറ്റൊരിടത്തൊക്കെ പായുന്നവന്റെ മനസ്സിലെന്താണ്? പാരായണ കേൾവി മാത്രം, ജീവിതത്തിൽ മാറ്റം വരാനോ കരയാനോ അല്ല. ആണെങ്കിൽ അവനക്ക് അതിന്റെ പുണ്യം ഉണ്ടാവുകയും ചെയ്യും. ഖുർആന്റെ മുമ്പിൽ അന്ധനും ബധിരനുമായിട്ടല്ല അവർ ചാടി വീഴുക, നേരെ മറിച്ച് കേൾക്കേണ്ടത് കേൾക്കും, കാണേണ്ടത് കാണും, ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഇന്നമാ യുഅ്മിനു ബിആയാതിനല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറൂ സുജ്ജദൻ ഫസബ്ബഹൂ ബിഹംദി റബ്ബിഹിം ലാ യസ്തക്ബിറൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ മുമ്പിൽ, ആയത്തുകളുടെ മുമ്പിൽ അവർ കേൾക്കുന്ന അവസ്ഥ വന്നാൽ സുജൂദിലേക്ക് തായ്മയോടെ അവർ വീഴും. അവരല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, തസ്ബീഹ് നടത്തും, ഹംദുകൾ ഉണ്ടാകും. ഒരിക്കലും കിബർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. يقابلونها بالقول والافتقار اليها والانقياد والتسليم لها وتجد عندهم آذانا سامعه وقلوبا واعيه. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, പറഞ്ഞ ആയത്ത് കേട്ട ആയത്തിനെ സംബന്ധിച്ചിടത്തോളം ചെവി കൊടുത്ത് അതിനെ കേൾക്കും, ഹൃദയം കൊണ്ട് അതിനെ ഉൾക്കൊള്ളും, ജീവിതത്തിൽ അത് വിശ്വസിക്കും, അല്ലാഹുക്ക് കീഴടങ്ങും. അങ്ങനെ ആ കൗലിനെ, ആ വാക്കിനെ അവർ സ്വീകരിക്കും. ഇതാണ് വയസ്ദാദു ബിഹാ ഈമാനഹും, അതനുസരിച്ച് അവരുടെ ഈമാൻ അധികരിക്കുകയും ചെയ്യും, അത് അവർ പൂർത്തീകരിക്കുകയും ചെയ്യും. അതനുസരിച്ച് അവർക്കൊരു പുതിയ ഉന്മേഷമുണ്ടാകും, അവർക്ക് സന്തോഷമുണ്ടാകും എന്നൊക്കെ വിശദീകരണം വന്നിട്ടുണ്ട്. അതാണ് കേട്ട് കണ്ട് ഖുർആനുമായി ബന്ധപ്പെടുന്നവർ. നിങ്ങൾ നോക്ക്, അബൂജഹലിനെ അവന്റെ ആ ശരീരത്തെയോ അവന്റെ ആ ഒരു രീതിയെയോ അല്ല അള്ളാഹു എതിർത്തത്, ആ മനുഷ്യത്വത്തെയല്ല എതിർത്തത്, അവന്റെ കൽബിനെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി പരസ്യമായി അബൂജഹലിനെ വിളിച്ചു, കിബ്ര് അവനെ സമ്മതിക്കുന്നില്ല ഹിദായത്ത് കിട്ടാൻ, എന്നാ രഹസ്യമായിട്ടെങ്കിലും അവനക്ക് കിട്ടിയാലോ എന്നുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ വാതിൽ പല പ്രാവശ്യം മുട്ടിയിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാം. ഒന്ന് സ്വീകരിച്ചാൽ അബൂജഹലെ, ഈ ഖുർആൻ അങ്ങനെയല്ലേ പറയുന്നത്? وَمَا أَرْسَلْنَاكَ إِلَّا رَحْمَةً لِّلْعَالَمِينَ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുമായി വന്ന ആളാണ്, ലോകർക്ക് മുഴുവൻ അനുഗ്രഹീതനാണ്. അതുകൊണ്ട് തന്നെ രഹസ്യമായി മുട്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ അബൂജഹലിന്റെ കൽബ് കിബറുള്ള കൽബായിരുന്നു, അവൻ അതിലേക്ക് വന്നില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഖുർആൻ ഓതുന്ന വ്യക്തി ചിലപ്പോ ആ ഖുർആന്റെ ശത്രുവായി മാറും. ഖുർആൻ ഓതി ഇമാമ നിൽക്കുന്നവൻ ഒരുപക്ഷെ ആ ഖുർആന്റെ ശത്രുവായി മാറും. ഖുർആൻ മനസ്സിന്റെ മലീമസമായ മനസ്സിനാണ് ശത്രുവാകുന്നത്. അത് സ്വാധീനിച്ചു കഴിഞ്ഞാൽ, അതിനെ നന്നാക്കി കഴിഞ്ഞാൽ ഖുർആനിലൂടെ ബർക്കത്ത് അവനക്ക് കിട്ടും, അവന്റെ എല്ലാം നന്നാവും. ആ നിലക്ക് അതിനെ പഠിക്കാനും സ്വീകരിക്കാനും നമ്മൾ തയ്യാറാവണം. അതാണ് ലം യഖിറു അലൈഹ സുമ്മം വഉംയാന. ഖുർആൻ ജീവിതത്തിലുള്ള കച്ചവടക്കാരൻ, നല്ല കച്ചവടക്കാരനായി മാറും. അത്താജിറു സുദൂഖുൽ അമീനു യുബഅസു മഅ നബിയീന വസ്സിദ്ദീഖീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ, നല്ല സത്യസന്ധതയുള്ള വിശ്വസ്തനായ നല്ല കച്ചവടക്കാരൻ ഖുർആനുള്ള ആളാണ്. അയാൾ ഖുർആൻ ഇങ്ങനെ ഓതുണ്ടാവും, അതിനനുസരിച്ച് കച്ചവടം ഉണ്ടാവും. ആ മനുഷ്യൻ സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരനാണോ? ഖുർആൻ പറഞ്ഞതുപോലുള്ള കച്ചവടമാണോ? യുബഅസു മഅ നബിയീന വസ്സിദ്ദീഖീൻ, നാളെ പരലോകത്ത് സിദ്ദീഖുകളുടെ നബിമാരുടെ കൂടെ അവനെ അല്ലാഹു കൊണ്ടുവരും. ഇപ്പൊ ഖുർആനുള്ള കച്ചവടക്കാരുണ്ട്, ഖുർആൻ ഇല്ലാത്ത കച്ചവടക്കാരുണ്ട്. ഖുർആനുള്ള പണ്ഡിതനുണ്ട്, ഖുർആൻ ഇല്ലാത്ത പണ്ഡിതന്മാരുണ്ട്. ഖുർആനുള്ള ഇമാമുണ്ട്, ഖുർആൻ ഇല്ലാത്ത ഇമാമുകളുണ്ട്. ഖുർആനുള്ള ഭരണാധികാരിയുണ്ട്, ഖുർആൻ ഇല്ലാത്ത ഭരണാധികാരിയുണ്ട്. എത്ര ഉദാഹരണങ്ങളുണ്ട്! ഖുർആനുള്ള ഭരണാധികാരി അർശിന്റെ തണലിനെ കുറിച്ച് പറഞ്ഞെടുത്ത്, അതിന്റെ അവകാശികളെ കുറിച്ച്, ഏഴ് ആൾക്കാരെ കുറിച്ച് വിശദീകരിച്ചെടുത്ത്, ഒന്നാമതായി അള്ളാഹു പറഞ്ഞതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് പഠിപ്പിച്ചു തന്നതെന്താ? ഇമാമുൻ ആദിലുൻ. അവിടെ പണ്ഡിതനല്ല പറഞ്ഞത്, മറ്റാരെങ്കിലും അല്ല പറഞ്ഞത്, നീതിമാനായ ഭരണാധികാരി. ഖുർആൻ ജീവിതത്തിലുള്ള ഭരണാധികാരി. നമ്മുടെ ഭരണകർത്താക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകട്ടെ, ഖുർആൻ അനുസരിച്ച് നീതിയോടുകൂടി വർത്തിക്കാൻ അവർക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ കൈയാണ്ട് പൊക്കിയാൽ മതി, അള്ളാഹു ഉത്തരം കൊടുക്കും. നീതിമാനായ ഭരണാധികാരിയാണെങ്കിൽ അത്ര പവിത്രതയുണ്ട് ഖുർആനുള്ള ഭരണം. നിങ്ങൾ നോക്ക്, അയാൾ അങ്ങനെയുള്ള ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അയാൾ മഹ്ശറിൽ നിൽക്കുമ്പോൾ 50,000 ദൈർഘ്യമുള്ള ദിവസങ്ങൾ എത്ര കാലമാണ് അവിടെ നിൽക്കേണ്ടി വരിക നമുക്കറിയില്ല. അത് അയാളെ സംബന്ധിച്ചിടത്തോളം കഖദിരി റകഅതൈനി മിന സ്വലാത്തിൽ മക്തൂബ, രണ്ട് റകഅത്ത് നിസ്കരിച്ചിട്ടുള്ള ആ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അത് കഴിഞ്ഞതുപോലെ അയാൾക്ക് തോന്നും, ലളിതമായിരിക്കും. ഖുർആനുള്ള ഭരണാധികാരി ഏതാണാ കഴിഞ്ഞത്? ഒരു ദിവസം തന്നെ 50,000 വർഷത്തെ ദൈർഘ്യമാണ്. അത്ര എത്ര കാലം മഹ്ശറിൽ നിൽക്കണം? അല്ലാഹു അലം. അവന്റെ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നതിന്റെ രീതിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത്ര ഖുർആൻ ഒരാളുടെ ഹൃദയത്തിൽ തട്ടി നല്ല നീതിമാനായ ഭരണാധികാരിക്കുള്ള മെച്ചമാണ് പറയുന്നത്. അയാൾ പറയുന്നു, ഖദ് ഖുദിയൽ അംറ്, ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ. ആ രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും. അല്ലാത്തവനെ കുറിച്ച് അവന്റെ പ്രയാസം എത്രയായിരിക്കും മഹ്ശറിൽ? അയാൾക്ക് മഹ്ശറിൽ പ്രത്യേക ഖാദിമുണ്ടാകും. ഖുർആൻ ജീവിതത്തിലുള്ള ഭരണാധികാരിക്ക് പ്രത്യേക സേവകന്മാരുണ്ടാവും. ദുനിയാവിൽ മാത്രമല്ല, പരലോകത്ത് മഹ്ശറിലും ഉണ്ടാകും. സ്വർഗീയ സുഖം അയാൾക്ക് അവിടെ നിന്ന് കിട്ടും. എന്താ സ്വർഗീയ സുഖം? ഒരേ ഒരു ഇരിപ്പിൽ തന്റെ ഇണയൊത്തി ഇരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആ ഒരു നോട്ടം, തന്റെ ഇണയോടുള്ള ഒരൊറ്റ നോട്ടം 70 വർഷത്തെ നീട്ടുണ്ടാവും. ഒറ്റ നോട്ടം, സ്വർഗത്തിൽ ഇണയെ നോക്കുന്ന നോട്ടം. സഹിയായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, 70 വർഷത്തെ ദീർഘ്യമുണ്ടാവും ഒരു നോട്ടം. അപ്പൊ എന്തായിരിക്കും അതിന് ആനന്ദം? അള്ളാഹു ആ തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഇവിടെ ഒരട്ടം നോക്കിയാൽ പിന്നെ അടുത്ത നോട്ടം പറയണ്ട അല്ലെ, ആ നോട്ടത്തിന്റെ രീതി പറയണ്ട. സ്വർഗീയ സുഖാനുഭൂതി അങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ നോട്ടം 70 ദീർഘമുള്ള നോട്ടം ഒരേ ഇരിപ്പിലാണ്, പിന്നെ പിന്നെയല്ല, ഒരേ ഇരിപ്പിൽ. ഫലായഖൂം, അയാൾ എഴുന്നേൽക്കുന്നില്ല, ഇരുന്ന ഇരിപ്പിൽ തന്നെയാണ്. ഹത്താല യമല്ല, അയാൾക്ക് മടി വരുന്നില്ല, പൂതി തീരാത്ത നോട്ടമാണ്. ലായഫ്തുറു, വിശ്രമമില്ലാതെ തുടർച്ചയായ നോട്ടമാണ്. യതലദ്ദു ബിനവറതിഹി ബിതലദ്ദുദിൻ ബിഗൈരി നവറതിൻ ഖബ്ല, അയാൾ നോക്കുന്ന ഓരോ നോട്ടവും തൊട്ടു മുമ്പ് നോക്കിയ നോട്ടത്തേക്കാൾ പുതിയ അനുഭൂതി, മടുപ്പ് വരാത്ത നോട്ടങ്ങൾ. സ്വർഗത്തിൽ ഇണയോടത്തിലുള്ള ഇരിപ്പിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ദുനിയാവിൽ ദമ്പതിമാര് തമ്മിൽ ഇരുന്നാൽ തന്നെ, നമ്മൾ കുറച്ചു നേരം ഉറങ്ങാതെ ഒന്ന് ഇരിക്കാന്ന് തീരുമാനിച്ചാൽ തന്നെ ആ ഇരുന്ന് ഇരുന്നേനെ കണക്ക്, വേറൊന്നും പറയാ, എന്നാ പോയി കിടക്കുക. കഴിഞ്ഞ് ഒന്നുകിൽ ക്ഷീണായി അല്ലെങ്കിൽ വെറുപ്പായി, ഇരുത്തം കഴിഞ്ഞു. എന്നാ ദുനിയാവിലെ ഇരുത്തം എങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ ഇണയോടത്ത് അങ്ങനെയല്ല. ഊറുല്ലീങ്ങളെ നോക്കിയിരിക്കുന്ന ഇരുത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്. അതിലേക്കുള്ള സൂചനയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറത്ത് യാസീനിലെ 55-56, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാഖിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ദില്ലിൻ അലൽ അറായിക്കി മുത്തഖിയൂൻ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ, അന്നേ ദിവസം സ്വർഗത്തിന്റെ ആളുകൾ, ഫീ ശുഗ്ലിൻ ഫാഖിഹൂൻ, അവർക്ക് സ്വർഗത്തിൽ ചില ഒരു ജോലിയുണ്ട്, ശുഗലിലുണ്ട്. എന്താണ് അവരുടെ ശുഗല്? ആ ശുഗലിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ എന്താ ഇപ്പൊ ശുഗല്? ദുനിയാവിലെല്ലാം തന്നെ ശുഗല്, ഇനിയിപ്പോ സ്വർഗത്തിന് ശുഗല? അങ്ങനെ ചിന്തിക്കണ്ട. എന്താ അവരുടെ ശുഗല്? എടങ്ങറിന്റെ ശുഗലല്ല, പ്രധാനപ്പെട്ട ശുഗലുകളിൽ ഒന്നാമത്തെ ശുഗല. അല്ലാഹു എടുത്ത് പറയുന്നു, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തഖിഊൻ, അവരും അവരുടെ ഇണകളും പ്രത്യേക തണലിൽ, സ്വർഗീയ തണലിൽ, സോഫകളിൽ, മത്തകളിൽ ചാരിയിരുന്ന് ഇങ്ങനെ ആനന്ദിക്കൽ, ഇതാണൊരു ജോലി. ആ ഒറ്റ ഇരുത്തം ഒറ്റ നോട്ടം നമ്മൾ പറഞ്ഞല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്താൽ നൽകുന്നതാണത്. അള്ളാഹു അത് നമുക്ക് നൽകട്ടെ. അപ്പൊ കേവല പാരായണം പോരാ, ഒരന്തം വിട്ട പാരായണം പോരാ, കേവല കേൾക്കൽ പോരാ, അതിനെ അറിഞ്ഞ് ഉൾക്കൊണ്ട് അതിനെ ആദരിച്ച് അതിനെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ബഹുമാനിച്ച് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് തന്നെ അതനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. ഖുർആൻ കൊണ്ട് ഉയർന്നാൽ എത്ര മാത്രം ഉയരാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മാഹിറു ബിൽ ഖുർആൻ അൽ മാഹിർ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് മാഹിറായവൻ, നൈപുണ്യവാൻ. മഅൽ കിറാമിൽ ബററ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ മലക്കുകളുടെ കൂടെ സ്വർഗത്തിലായിരിക്കും. ഖുർആൻ കൊണ്ട് നൈപുണ്യമുണ്ടാവണം, അതിൽ നമ്മൾ ഉൾപ്പെടണം, അതിന്റെ ക്ലാസ്സുകളിൽ നമ്മൾ പോകണം, പഠിക്കണം, ഉൾക്കൊള്ളണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓതി കരയിപ്പിച്ച ആളാണ്. നമ്മൾ കഥ പറഞ്ഞു, ആ സഹാബി മദീനയിലും മക്കയിലും ജീവിച്ച ആളാണ്. മക്ക ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരു സംഭവത്തെക്കുറിച്ച് മദീനയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത പറഞ്ഞു. മദീന ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കൽ മദീന പള്ളിയിൽ ഇരിക്കും, അദ്ദേഹത്തിന്റെ കാലാരും കണ്ടിട്ടില്ല വല്ലാതെ. വസ്ത്രം ആ രീതിയിൽ അദ്ദേഹം അണിയും, നിര്യാണിക്ക് മുകളിൽ തന്നെ, പക്ഷെ അദ്ദേഹത്തിന്റെ കാല് കാണുന്ന രീതിയിലല്ല. ആ വ്യക്തിയുടെ കാല് സുഹാബികളിൽ ചിലർ മദീന പള്ളിയിൽ വെച്ച് അദ്ദേഹം ഒരിക്കൽ ഒന്ന് ഇരുന്നപ്പോ ഇങ്ങനെ കാലൊന്ന് വസ്ത്രം ഒന്ന് നീക്കി വെച്ചപ്പോ കണ്ടു വള്ളു കാല്, ചതവ് പറ്റിയിട്ടുണ്ട്, ഒരു വികലാംഗത പോലെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പ വിളിച്ചാലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടിയെത്തും. യുദ്ധങ്ങളിലും എല്ലാറ്റിലും യാത്രകളിലും ഒക്കെ റെഡിയാണ്. ഫതഅജ്ജബു, സഹാബികൾ അത്ഭുതപ്പെട്ടു ഇത് കണ്ടപ്പോ. എങ്ങനെയാണ് ഈ മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്, ഈ കാലുകൊണ്ട് എങ്ങനെയാണ് ഇയാൾ ഓടി ചാടി നടക്കുന്നത്, ഈ കൂലിയൊക്കെ വാങ്ങുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച എന്താണ്, ഇതാ കണ്ടില്ലേ നബി എങ്ങനെ കാല്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, ഇത് ഖുർആനുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്, അവൻ തന്നെയാണ് സത്യം. ലഹുമാ ഫിൽ മീസാനി അസ്ഖലു മിൻ ഉഹ്ദിൻ, ഈ രണ്ട് വള്ളു കാലില്ലേ അദ്ദേഹത്തിന്റെ, അത് നാളെ സ്വർഗത്തിൽ ഉഹ്ദ് വലയേക്കാൾ കനം തൂങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹായ ഹദീസ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക്, ഈ മദീനയിൽ വന്നവർ പിന്നീട് മുസ്ലിമായവരാണ്, അവസാന കാലഘട്ടത്തിൽ മുസ്ലിമായി സുഹാബികളായവരാണ്, ഇവർ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. അപ്പൊ അദ്ദേഹത്തിന് കഴിഞ്ഞു പോയ ചരിത്രം ഇവർക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, ആ കാല് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഉഹ്ദ് മലയേക്കാൾ കനം തൂങ്ങുന്ന കാലുകളാണ്. എന്താ അതിന്റെ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ഖുർആൻ നന്നായി ഓതുന്ന ആളാണ് ഇദ്ദേഹം. നല്ല ശബ്ദമാണ്, നല്ല ഓത്താണ്. ഖുർആൻ ആവട്ടെ ആകർഷണീയത ഉള്ളതുമാണ്, അതിന്റെ രീതിയിൽ ഓതിയാലേ. ഖുർആൻ അതിന്റെ നല്ല ഭംഗിയിൽ ഓതി കഴിഞ്ഞാൽ, ദുബായിൽ ഒരു ഷെയ്ഖിനെ നാട് കടത്തിയല്ലോ, ഒരു പള്ളിയിൽ നിർത്തും. അപ്പൊ ഓത്തിന്റെ ആ മനോഹരത കാരണം അവിടെ അവിടെ ഒരുപാട് ആൾക്കാർ വരും നിസ്കരിക്കാൻ, വണ്ടികളൊക്കെ ബ്ലോക്ക്, റോഡിലൂടെ പോകുന്നവരും ഈ ഓത്ത് ശ്രദ്ധിച്ചുകൊണ്ട് റോഡ് വരെ ബ്ലോക്ക്. അവസാനം കുറേ പള്ളിയിലേക്ക് മാറ്റി, ഉൾഗ്രാമങ്ങളിലൊക്കെ മാറ്റി നോക്കി, ഇങ്ങോട്ടൊന്നും മാറ്റില്ല. ഇയാൾ നിൽക്കുന്നിടത്തൊക്കെ ആള് കൂടുകയാണ്, ഇയാളെ ഓത്ത് അത്രയും ഗംഭീരാണ്. അവസാനം ദുബായ് ഗവൺമെന്റ് ഔക്കാഫ് അദ്ദേഹത്തെ നാട് കടത്തി, നിങ്ങൾ വേറെ നാട്ടിൽ പോയിക്കൊള്ളി. എന്താ വിഷയം? മാഹിറായി ഖുർആനിലെ. അപ്പൊ അത്രമാത്രം സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ സുഹാബി അതിന് മാതൃകയാണ്. മഹാനായ ഈ സുഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ ഉച്ചത്തിൽ ഓതി, ഹൃദയത്ത് സ്വാധീനം ഉണ്ടാവട്ടെ, നന്നായിട്ട് ഓതി കൊടുക്കുന്നു പറഞ്ഞു. അദ്ദേഹം മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് പോയിട്ടാണ് ഓതി ഉറക്കനെ. ഏതാ കാലഘട്ടം? ആരും സഹായിക്കാനില്ലാത്ത സമയത്ത്, ആദ്യ സമയത്താ മഹാനായ ഈ സുഹാബി ഓതി. മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞത് മക്കയുടെ കഅബാലയത്തിന്റെ വാതിലിന്റെ തൊട്ടടുത്തായിരുന്നു അന്ന്. പിന്നീട് ആളുകൾ കൂടി, തവാഫിന് ആളുകൾ കൂടിയപ്പോ ഇങ്ങനെ മാറ്റങ്ങൾ വന്നു. ഏഴ് ഭരണാധികാരികൾ മാറ്റി 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 ഇപ്പൊ നിൽക്കുന്നവർക്ക് നിൽക്കാൻ. ആദ്യം അത് അടുത്തായിരുന്നു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കയറിയുന്ന സ്ഥലം പടുത്തുയർത്തുമ്പോ. അപ്പൊ അന്ന് ആ സ്ഥലത്താണ്. അവിടെ വെച്ചുകൊണ്ട് അന്ന് ചുമരിൽ വിഗ്രഹങ്ങളുടെ രൂപം വരച്ചുണ്ടാക്കിയിട്ടുണ്ട്. വിഗ്രഹങ്ങൾ ഇബ്രാഹിം നബിയുടെ, ഇസ്മാഇൽ നബിയുടെ ഒക്കെ വിഗ്രഹം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 300 വിഗ്രഹങ്ങളുണ്ട് മൊത്തത്തിൽ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് കൊണ്ട് മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ നിന്നിട്ട് ഗംഭീരമായി ഓതി മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. കുറെ ആൾക്കാർ അത്ഭുതത്തോടുകൂടി, അതിൽ ആകർഷണീയതോടുകൂടി ഓടിക്കൂടി. കുറച്ചാൾക്കാർ ദേഷ്യത്തിൽ ഓടിക്കൂടി, ഇവന്റെ ഓത്ത് കേട്ടിട്ട് ഇതിൽ പെട്ടുപോകുക എന്നുള്ളവർക്ക്. അങ്ങനെ വന്ന ആളാണ് അബൂജഹൽ. അബൂജഹൽ ഇവിടെ വന്നിട്ട് ചെവി രണ്ടും പിടിച്ചിട്ട് കുലുക്കിയിട്ട് നിർത്തി, ഓത്ത് നിർത്തണമെന്ന് പറഞ്ഞു, ചവിട്ടി തള്ളിയിട്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ രണ്ട് ചെവിക്കും ഓട്ടോ തുളച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലിൽ ചവിട്ടി നിന്നിട്ട് ചതച്ചു. അങ്ങനെ വികലാംഗനായതാ അദ്ദേഹത്തിന്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹാബികളോട് പറഞ്ഞു, ശുശ്രൂഷിച്ച് തൽക്കാലം നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന കാല് വള്ളു തന്നെ, വികലാംഗര തന്നെ. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ നിന്നോട്ടെ. നാളെ സ്വർഗത്തിൽ ലഹുമാ ഫിൽ മീസാനി അസ്ഖലു മിൻ ഉഹുദിൻ, ഉഹുദ് മലയേക്കാൾ കനം തൂങ്ങുമെന്ന് ഖുർആൻ കൊണ്ടുണ്ടായ, അത് പാരായണം ചെയ്തുകൊണ്ടുണ്ടായിട്ടുള്ള മെച്ചമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ഈ ഖുർആൻ കൊണ്ട് മുൻഗാമികൾ മുന്നേറിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഈ ഗ്രന്ഥം നാളെ സാക്ഷിയായി അവിടെ എത്തുന്ന അവസ്ഥയിൽ നമ്മൾ പഠനമെങ്കിൽ ഈ ഖുർആനെ ആദരിക്കേണ്ടുന്ന രീതിയിൽ നമ്മൾ ആദരിക്കണം. ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് അള്ളാഹു അന്ധത തന്നാൽ കാഴ്ച നഷ്ടപ്പെടുത്തിയ പിന്നെ അത് നോക്കിയാൽ നമുക്ക് കഴിയില്ല. എത്ര ആൾക്കാർ പ്രയാസപ്പെടുന്നുണ്ട്, ഇപ്പൊ നമുക്ക് കാഴ്ചയുണ്ട്, സമയമുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളതിനെ ഉപയോഗപ്പെടുത്തുക. കേവല പാരായണത്തിനും പുണ്യമാണ്, തദബ്ബറോടുകൂടിയുള്ള പാരായണത്തിന് പുണ്യമാണ്, കേൾവിക്ക് പുണ്യമാണ്, ചിന്തിക്കലും അമൽ ചെയ്യലും വളരെ ഗൗരവമാണ്. ഇതനുസരിച്ച് ഖുർആൻ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കിട്ടിയ ചോദ്യങ്ങൾ, നമസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് മൊബൈൽ നോക്കി